നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും, അനുഗ്രഹത്തിൽ പറന്ന് ഉയരുവാൻ കഴിയും, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പറന്ന് ഉയരുവാൻ കഴിയും, ദൈവത്തിൽ നിന്ന് സകലതും നിങ്ങൾക്ക് പിടിച്ചു വാങ്ങിക്കുവാൻ കഴിയും. എനിക്കൊരു 1.5 മണിക്കൂർ തരിക, നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നോ അതായിരിക്കത്തില്ല. വീഡിയോ കാണുന്നവരുടെയൊക്കെ പറയാണ്, ഈ 1.5 മണിക്കൂർ നേരം നിങ്ങൾ ഒരിടത്ത് അടങ്ങിയിരുന്ന് കാണണം. കുഞ്ഞുങ്ങൾ ഓടി നടക്കരുത്, നിങ്ങളുടെ ശ്രദ്ധ പതറിപ്പോകരുത്. കാരണം നല്ല വിത്തുകൾ നല്ല സ്ഥലത്ത് വീഴുമ്പോൾ കിളികൾ പരുന്ത് പെറുക്കിക്കൊണ്ടു പോകാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രസംഗം കേൾക്കുക. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ചില ഉപദേശങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ഉപദേശം ഇന്ന് തരാം. 1. കടം വാങ്ങരുത്, കടം വാങ്ങരുത്. എനിക്ക് ഏകദേശം 5000, 6000, 7000, 8000 എഴുത്താണ് ഒരു മാസം വരുന്നത്. ചില മാസം കൂടുതൽ, ചില മാസം കുറവ്. ഈ വരുന്ന എഴുത്തുകളിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം നേരെ പകുതിയിൽ കൂടുതൽ, 8000 എഴുത്തു വന്നാൽ ഏകദേശം 5000, 5500 പ്രാർത്ഥനാ വിഷയം കടഭത്തിലാണ്, കടഭാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പകുതിയിലധികം ജനവും കടഭാരത്തിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരികയാണ്, കടം വാങ്ങരുത്. പക്ഷെ കടം വാങ്ങിക്കാതിരിക്കാൻ നോക്കുമോ, ചിലപ്പോൾ അത്യാവശ്യമായി പോയെങ്കിലോ. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പുരടം വാങ്ങിക്കണം, 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 6 ലക്ഷമാണ് വില. 1 ലക്ഷം രൂപ അളിയനോട് കടം വാങ്ങിക്കണ്ടായോ, അനിയത്തിയോട് ആരോടെങ്കിലും കടം വാങ്ങിക്കണ്ടായോ, വാങ്ങിക്കാം. കടം വാങ്ങേണ്ടി വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് അഥവാ പലിശ ഇല്ലാത്ത വിധത്തിൽ കടം വാങ്ങുക സരളമാണ് അല്ലേ? ഒന്നുകിൽ ബാങ്ക് പലിശ, അല്ലെങ്കിൽ പലിശയില്ല കടം അളിയനോട് ജ്യേഷ്ഠനോട് വാങ്ങാം, വാങ്ങാം. എന്നാലും വളരെ വേഗത്തിൽ തിരികെ കൊടുക്കണം. കടം വാങ്ങരുത്. ഏ, കടം വാങ്ങേണ്ടി വന്നാലും കുറഞ്ഞ പലിശയ്ക്ക് അഥവാ പലിശയില്ല കടത്തിന് വാങ്ങുക. ബി, ബ്ലേഡ് കമ്പനിയിൽ നിന്ന് വാങ്ങരുത്. ബ്ലേഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ എത്രയും വേഗം, എത്രയും പിടിയെന്ന് തിരികെ കൊടുക്കുക. പുരയിടം വിൽക്കേണ്ടി വന്നാലും, വീട് വിൽക്കേണ്ടി വന്നാലും ബ്ലേഡ് കമ്പനിയുടെ പിടിയിൽ നിന്നും രക്ഷപ്രാപിക്കുക. അല്ലെങ്കിൽ കിഡ്നി കൊടുക്കേണ്ടി വരും, കാറോ ബാക്കി സാധനങ്ങളോ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് കടം വാങ്ങരുത്. കടം വാങ്ങാതെ ഇരുന്നാൽ നിങ്ങൾ സമാധാനമുള്ളവരായിട്ട് ഉറങ്ങാം. ഞാൻ 34 വർഷമായി ക്രിസ്ത്യാനിയായിട്ട്, 33 വർഷമായി ഞാനൊരു ഉപദേശിയായിട്ട്, ഇന്ന് വരെ കടം വാങ്ങിച്ചിട്ടില്ല. ഇന്ന് വരെ എൻ്റെ കുഞ്ഞ് അരിയില്ലാഞ്ഞിട്ട്, ഒരു നെൽമണി ഇല്ലാഞ്ഞിട്ട്, അരിമണി ഇല്ലാതെ വിശന്ന ബോധം കെട്ട് വീഴുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടു, 3 പ്രാവശ്യം കണ്ടു, വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കൊച്ചിനെ പള്ളിക്കൂടത്തിൽ, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുത്തൂറ്റുകാരുടെ ഒരു സ്കൂളിൽ, ഡൽഹിയിലുണ്ട്, അവിടെ പഠിക്കുകയാണ്. അവനെ എഴുന്നേപ്പിച്ച് നിർത്തി അവൻ തിരിച്ച് വീട്ടിൽ വന്നു. കടം വാങ്ങിച്ചില്ല, കടം വാങ്ങിച്ചില്ല, കടം വാങ്ങിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത്യാവശ്യത്തിനൊക്കെ വാങ്ങാം, പക്ഷെ വാങ്ങിയാലും വളരെ വേഗത്തിൽ തിരികെ കൊടുക്കുക. 2. ഉപദേശം കൂടെ കേട്ടാട്ടെ, അടുത്തെങ്ങുമുള്ള ചായക്കടയിൽ പോകരുത്. നിങ്ങളാരും പോകുന്നവരല്ല എങ്കിലും ഉപദേശം തരിക, ഒരു 5 കിലോമീറ്ററിനകത്തുള്ള ചായക്കടയിൽ പോകരുത്. 5 കിലോമീറ്റർ വട്ടത്തിനകത്തുള്ള. ഇന്നലെ ഒരാളുടെ ചോദിച്ചാൽ എന്താ കാര്യം, കാരണം നിനക്ക് ഈ ഒരു ചായക്ക് കടയിൽ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, 3 രൂപ ഉണ്ടെങ്കിൽ വീട്ടിൽ 2 കപ്പ് ചായ ഉണ്ടാക്കി ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ അടുത്തടുത്തിരുന്ന് കുടിക്കാം. അവിടൊക്കെ ചോദിച്ചേ അതല്ലയോ കുറച്ചുകൂടെ നല്ലതെന്ന്, അവൾ പറയാതാണെന്ന്. എന്തിനാ നിന്റെ പൈസ ചായക്കടക്കാരൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നേ? അതുകൂടെ നിന്റെ വീട്ടിൽ നിന്റെ മക്കൾക്ക് കൊടുക്കാം. അടുത്ത് ദൂരെ പോയാൽ നിങ്ങൾക്ക് ചായക്കടയിൽ കയറാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഹല്ലേലൂയ. ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ തുടങ്ങാം. ഒരിടത്ത് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊഫസർ ഒരു നട്ടി പ്രൊഫസർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പഠിത്തമുള്ളവർക്കേ മനസ്സിലാകത്തുള്ള ചില കോളേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫസർമാരൊക്കെ ഇച്ചിരി കൃക്കന്മാരാണെന്നാണ് പൊതുവെ ഒരു വെപ്പ്, പ്രത്യേകിച്ച് സയൻസ് പ്രൊഫസർമാർ. അപ്പോൾ ഒരു ദിവസം ഒരാൾ ഒരു പ്രൊഫസർ കിളികളെ പറ്റി പഠിപ്പിക്കുകയാണ്. ഈ പ്രൊഫസർ ഒരു കൃക്കനായിരുന്നു. 12 പിള്ളേരുണ്ടായിരുന്ന ഇവിടെ പക്ഷിശാസ്ത്രം പഠിക്കുന്ന ക്ലാസ്സിൽ ഈ പിള്ളേരെല്ലാം കൂടെ വന്നു. 12 പേർക്കും നല്ലതുപോലെ പക്ഷികളെ പഠിപ്പിച്ച്, കാക്ക, കിളി, കൊക്ക, എല്ലാ കിളികളെയും പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നാളെ പരീക്ഷയാണ്, 3 ദിവസം കൂടെ കഴിയുമ്പോൾ പരീക്ഷയാണ്, തിങ്കളാഴ്ച, ശനി, ഞായർ അവധി, തിങ്കളാഴ്ച എല്ലാവരും കൂടെ വരണം, പഠിച്ചിട്ട് വരണം. അതിനകത്തൊരു കൊച്ചുറുക്കനുണ്ടായിരുന്നു, തോമസൂട്ടി. തോമസൂട്ടി കാര്യമായിട്ട് പഠിച്ചു, ശക്തിയായിട്ട് പഠിച്ചു, എല്ലാം അവന് കാണാതെ അറിയാം. തിങ്കളാഴ്ച രാവിലെ ചെന്ന് കഴിഞ്ഞു പ്രൊഫസർ ഈ 12 പിള്ളേരെയും കൂടി ഇരുത്തി വെച്ച് പറഞ്ഞു, ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ കൊടുത്താത്ത് വെച്ച് പറഞ്ഞു, നോക്കി, നിങ്ങളെല്ലാവരും ഓടിക്കണം കേട്ടോ, ഓരോരുത്തരും ഞാൻ എൻ്റെ മുറിക്കകത്തോട്ട് വിളിക്കാം, ഒരൊറ്റ ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാൽ ജയിച്ചു അല്ലെങ്കിൽ തോറ്റു കേട്ടോ. പിള്ളേരെല്ലാം ഒന്ന് വരച്ചു, ഒറ്റ ചോദ്യം. അത് കഴിഞ്ഞിട്ട് 1 കയറി വന്നാട്ടെ, അവൻ്റെ അടുക്ക വന്നു കഴിഞ്ഞു, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഉച്ചര കഴിഞ്ഞപ്പം വേർത്ത് കുളിച്ച് നിരാശനായിട്ട് വെളിയിലോട്ട് പോയി. അപ്പോൾ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ മനസ്സിലായ കാര്യം കുഴപ്പമാണ്. രണ്ടാമത്തവനെ വിളിച്ചു, ഉച്ചര കഴിഞ്ഞപ്പോൾ അവനും വേർത്ത് കുളിച്ച് ഇറങ്ങിപ്പോയി. അപ്പോൾ പിള്ളേർക്ക് മനസ്സിലായ കാര്യം കുഴപ്പമാണ്. മൂന്നാമത്തവനും പോയി, പക്ഷേ തോമസ് ഊട്ടിക്ക് ഒരു കുലുക്കോയില്ല. കാരണം തോമസ് ഊട്ടിക്കകത്ത് ഈ പുസ്തകത്തിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും എല്ലാത്തിൻ്റെയും മറുപടി അറിയാം. അവസാനം പറഞ്ഞു, ഏഴ് തോമസ് ഊട്ടിയുടെ നമ്പരാ. തോമസ് ഊട്ടി അകത്തോട്ട് കയറി ചെന്നു. പ്രൊഫസർ മേശപ്പുറത്ത് 12 സ്റ്റഫ് ചെയ്ത കിളികളെ, ഉണക്കി വെച്ചിരിക്കുന്ന കിളികളെ ഒരു കൂടിട്ട് ഒരു കവറിട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. പ്രൊഫസർ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡേ ഈ ഇരിക്കുന്ന കിളികൾ കണ്ടോ, 12 ഇതിൻ്റെ ഓരോന്നിൻ്റെയും കവർ ഞാൻ ഇച്ചിരി പൊക്കും, കാല് മാത്രമേ കാണത്തുള്ളൂ. കാല് കണ്ടോണ്ട് ഇതേത് കിളിയാന്ന് പറയണം. ഈ ചെറുക്കൻ വിചാരിച്ചു, ഇയാക്കെന്തോ കിറുക്കാന്നറിയാന്നല്ല, ഇത്രയും വലിയ കിറുക്കാന്നറിയത്തില്ല. ചെറുക്കൻ പറഞ്ഞു, ശരി. അയാൾ അതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഒരു കവർ ഒന്ന് പൊക്കി, എന്നിട്ട് ഇടാ പറഞ്ഞു, ഇത് ഏത് കിളിയാ? ആ ചെറുക്കൻ നോക്കിയപ്പം കൊക്കാന്നോ പരുന്താന്നോ കാക്കയാന്നോ കുയിലാന്നോ ഒരു കാല് നോക്കി അറിയാമായിരുന്നു. ചെറുക്കന് ദേഷ്യം വന്നു. ചെറുക്കൻ്റെ കുറച്ച് പുസ്തകവും ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു, എടുത്ത് പ്രൊഫസറുടെ മുഖത്തോട്ട് ഏറി പറഞ്ഞു വെച്ച് പറഞ്ഞത്, തനിക്ക് കിറുക്കാന്ന് പണ്ടേ അറിയാം, പക്ഷേ ഇത് മൂത് കിറുക്ക. ഇങ്ങനത്തെ ചോക്കി വന്നോ ചോദിച്ചത്, ഞാൻ എൻ്റെ പോക്കിന് പോകാൻ ഇറങ്ങി അങ്ങ് പോയി. വാതുക്കലോട്ട് ചെന്നപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഡേ അവിടെ നിന്നേ, നിന്റെ പേരെന്തുവാ? അവൻ തിരിഞ്ഞു നിന്നും വെച്ച് പറഞ്ഞു, എൻ്റെ പേരറിയണോ? ഇന്ന എൻ്റെ കാല് നോക്കി എൻ്റെ പേര് പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൊഫസർമാരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? കർത്താവേ രക്ഷപ്പെടാൻ കൃപ തരണമേ. ഹല്ലേലൂയ. പ്രസംഗം ഇവിടെ ആരംഭിക്കുന്നു. ഒരിടത്തൊരു മനുഷ്യന, ഒരു മനുഷ്യൻ, പഴയ കാലത്തെ ഒരു ഒരു കഥയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കഴുതപ്പുറത്ത് ആളുകൾ യാത്ര ചെയ്തിരുന്ന കാലത്ത് ഒരു കൃഷിക്കാരൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് ഒരു കടയുടെ അവിടെ ചെന്നു. കടയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കിറുക്കൻ അവിടെ നിപ്പുണ്ടായിരുന്നു. കൗബോയ്, അമേരിക്കൻ കഥയാണ്. ആ കൗബോയ് അവിടെ നിന്നുകൊണ്ട്, കൗബോയ് എന്തുവാണെന്ന് എന്റെ ഒക്കെ ചോദിക്കുന്നത്, കൗബോയ് അവിടെ നിന്നുകൊണ്ട് അയാൾ പതുക്കെ അവൻ്റെ രണ്ട് ഏണലിന് രണ്ട് തോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. തോക്ക് ഇഞ്ഞ് വലിച്ചെടുത്തും വെച്ച് പറഞ്ഞു, എടാ നീ എപ്പോഴെങ്കിലും നൃത്തം ചെയ്തിട്ടുണ്ടോ? ആ കൃഷിക്കാരൻ പറഞ്ഞു, ഇല്ല. ഈ കൗബോയ് പറഞ്ഞു, എന്നാൽ നീ ഇപ്പൊ നൃത്തം ചെയ്യുക. ടക് ടക് വെടിവെക്കാൻ തുടങ്ങി. അവന്റെ കാലിന്റെ എടുക്കൽ വെടിവെക്കാൻ തുടങ്ങി. ഈ കൃഷിക്കാരൻ ചാടാൻ തുടങ്ങി. വെടി കൊണ്ട് കാല് തറയില്ല, വെടി ടക് ടക് വെടി ചാടാൻ തുടങ്ങി. അയാള് പറഞ്ഞു, അങ്ങനെ ഡാൻസ് ചെയ്യാം. ടക് 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 അവനെ കൊണ്ട് നൃത്തം ചെയ്യിച്ചു. അച്ചര കഴിഞ്ഞപ്പോൾ അവന്റെ രണ്ട് തോക്കിനകത്ത് വെടിയുണ്ട. 10 തീർന്നു 10 തീർന്നു. അവർ നിശബ്ദനായി, തോക്ക് നിശബ്ദനായി. ആ സമയത്ത് ഇയാടെ കഴുതയുടെ ഒരു വശത്ത് അവന് കാണാനൊക്കാത്ത വിധത്തിൽ ഒരു ഡബിൾ ബാരൽ തോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഈ തോക്ക് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് കൗബോയുടെ കഴുത്തിനങ്ങോട്ട് വെച്ചിട്ട് ചോദിച്ചു, എടാ കൗബോയെ, നീ എന്നെങ്കിലും ഒരു കഴുതയ്ക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടോ? അവൻ പറഞ്ഞില്ല. അന്നേരം പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കഴുതയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ കഴുത്തിന് കിഴുത്ത വീഴാൻ പോവാണ്. ഇതുവരെ നിങ്ങളെ ചിലപ്പോൾ പിശാജ് നൃത്തം ചെയ്തിട്ടുണ്ടായിരിക്കാം. പിശാജ് നിങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. രോഗമയച്ച്, കഷ്ടമയച്ച്, നഷ്ടമയച്ച്, വേദനയച്ച്, കുടുംബ വഴക്കയച്ച് നിങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യുകയായിരിക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് പിശാജിനോട് പറയുവാനുള്ള കൃപ ലഭിക്കാൻ പോവുകയാണ്. പിശാജെ, എൻ്റെ കഴുതയ്ക്ക് ഉമ്മ കൊടുത്താട്ട്. കഷ്ടകാലം നിന്നെ എത്തിപ്പിടിച്ചാൽ നീ എന്തു ചെയ്യണം? ഞാനും നീയും എന്തു ചെയ്യണം? കഷ്ടകാലം എന്നൊരു കാലമുണ്ടോ? ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി 3:1 പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. വേദപുസ്തകമുള്ളവർക്ക് എടുത്തു വെക്കാം. ഇപ്പൊ എടുക്കണ്ട, ഇപ്പൊ തുറക്കണ്ട, ഞാൻ പറയുമ്പോൾ തുറന്നാൽ മതി. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, സകലത്തിനും ഒരു കാലം, കഷ്ടകാലം ഒരു കാലം. എന്നാൽ അധികം പേരും ശ്രദ്ധിക്കാത്ത ഒരു വാക്യം, 8 ശ്രദ്ധിച്ചാട്ടെ. യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. യുദ്ധത്തിനൊരു കാലം, പിന്നീട് സമാധാനത്തിന് ഒരു കാലം. നിനക്ക് സമാധാനം വേണമെങ്കിൽ നീ യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ, പിശാചിനെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ, ശത്രുവിനെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ നിനക്ക് സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. കഷ്ടകാലത്തിലെ കഷ്ടമെന്ന പടുകുഴി എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയും? ജീവിതയാത്രയിൽ വഴിമുട്ടി നിൽക്കുന്ന, വഴിമുട്ടിച്ചു നിൽക്കുന്ന, ചെറുതും വലുതുമായ പാറകളെ എങ്ങനെ മറികടക്കാം? നമുക്ക് ബൈബിളിലേക്ക് പോകാം. ഇത്തരം അനുഭവത്തിലായവർ എന്തു ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മിസ്രയീമിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനം എവിടെയാണ്? പുറപ്പാട് പുസ്തകം. മിസ്രയീമിലായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ കഥ പുറപ്പാട് പുസ്തകത്തിലാണ്. ഞാൻ വായിക്കാം, വേദപുസ്തകം നിങ്ങൾ തുറക്കണമെന്നില്ല. രണ്ടാം അധ്യായത്തിന്റെ 23 വാക്യം വേഗത്തിൽ പറഞ്ഞു പോകുന്ന ചില കഥകളാണ്. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. 25 വാക്യം ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അവരെ അവരുടെ വേദനയെ അറിഞ്ഞു പരിഹാരമാർഗം നൽകിയെന്ന്. നമ്മുടെ ദൈവം എന്താണ് ചെയ്തത്? ഈ ദൈവം ഈ ജനം എന്ത് ചെയ്തു? അവർക്ക് കഷ്ടമുണ്ടായപ്പോൾ, നഷ്ടമുണ്ടായപ്പോൾ, വേദനയുണ്ടായപ്പോൾ, അടിമത്തം ഉണ്ടായപ്പോൾ ഇവർ എന്ത് ചെയ്തു? വേദപുസ്തകത്തിൽ ദാവീദ് എന്താണ് ചെയ്തത്? വേദപുസ്തകത്തിൽ ദാനിയൽ എന്താണ് ചെയ്തത്? വേദപുസ്തകത്തിൽ ഏലിയാവ് എന്താണ് ചെയ്തത്? വേദപുസ്തകത്തിൽ പൗലോസ് എന്താണ് ചെയ്തത്? വേദപുസ്തകത്തിൽ പത്രോസ് എന്താണ് ചെയ്തത്? അത് നാമം ചെയ്യണം. അവർ മൂന്ന് കാര്യം ചെയ്തു. ഒന്ന്, അവർ പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചു കേട്ടാണ്, വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. രണ്ട്, അവർ ആരാധിച്ചു. മൂന്ന്, അവർ പ്രതീക്ഷിച്ചു. നിനക്കും ഒരു വിടുതൽ ആവശ്യമാണെങ്കിൽ, നിനക്കും ഒരു വിടുതൽ ആഗ്രഹമുണ്ടെങ്കിൽ നീയും എന്ത് ചെയ്യണം? മൂന്ന് കാര്യം ചെയ്യണം. ഒന്ന്, നീ പ്രാർത്ഥിക്കണം. രണ്ട്, നീ ആരാധിക്കണം. മൂന്ന്, നീ പ്രതീക്ഷിക്കണം. പാലക്കാട് ഞാൻ ക്യാമ്പ് നടത്തുകയായിരുന്നു വിദ്യാർത്ഥികളുടെ. നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ക്യാമ്പിന് അയക്കണം. അടുത്ത വർഷവും ക്യാമ്പ് കാണും. പ്ലീസ് അയച്ചാട്ടെ. അയച്ചു വന്നിട്ടുള്ളവരുടെ അടുക്കൽ ഒന്ന് ചോദിച്ചാട്ടെ. അവരുടെ അമ്മയപ്പന്മാരുടെ അടുക്കൽ ഒന്ന് ചോദിച്ചാട്ടെ. ആ കുഞ്ഞ് നിങ്ങൾ പി ജി വർഗീസിന്റെ ഇന്ത്യൻ വാൻസ്കർ ടീമിന്റെ ക്യാമ്പിന് പോയിട്ട് എങ്ങനെയുണ്ട്? അവരെല്ലാരും പറയും ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം അപ്പാടെ മാറി. ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് 113 കുഞ്ഞുങ്ങളുണ്ടായി. അവസാനത്തെ ദിവസം ചോദ്യോത്തരത്തിന് സമയം കൊടുത്തു. അതിനകത്തെ പല കുട്ടികളും ഒരു ചോദ്യം ചോദിച്ചു. വർഗീസ് അങ്കിളെ, അങ്കിൾ നടക്കുമ്പോഴെല്ലാം സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, 10th class മാത്രം പഠിച്ച എന്നെ ഈ നിലയിൽ ദൈവമാണ് ആക്കി തീർത്തത്. വിദേശ രാജ്യങ്ങളിൽ പോയി സായിപ്പന്മാരോട് പ്രസംഗിക്കാനുള്ള ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, ബൈബിൾ കോളേജിൽ പോയിട്ടില്ലാത്ത ഞാൻ പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കാൻ എന്നെ യോഗ്യനാക്കി തീർത്തത് ദൈവമാണ്. ആ ദൈവം എന്തുകൊണ്ട് ചെയ്തു എന്നറിയാമോ? സ്തോത്രം പറഞ്ഞും ആരാധിച്ചും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കണം. രണ്ട്, നീ ആരാധിക്കണം. മൂന്ന്, നീ പ്രതീക്ഷിക്കണം. മറുപടി കിട്ടുവോളം പ്രതീക്ഷിക്കണം. നമുക്കല്പം വിശദമായിട്ട് ഇത് പഠിക്കാം. ഇസ്ഹാക്കിനെ പറ്റി പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 26 1 വാക്യം ആര് പഠിക്കണ്ട? ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അബ്രഹാമിന്റെ കാലത്തുണ്ടായ വേദോസ്തോടത്ത് നോക്കണം. നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കാണാനൊക്കെയല്ലോ, നേരാണോ? എന്നിട്ട് അടിവരയിടാനൊക്കെ. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുൻപിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫിലിസ്തീനുടെ രാജാവായ അബിമേലേക്കിന്റെ അടുക്കൽ പോയി. കഷ്ടം, പട്ടിണി, ക്ഷാമം ഉണ്ടായ കാലത്ത് അവൻ ഒരു അന്യ നാട്ടിൽ ചെന്നുചേർന്നു. നിങ്ങൾക്കറിയാമോ, അന്യ നാട്ടിൽ ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. അന്യ നാട്ടിൽ അവന് മുഴുവൻ സ്വാതന്ത്ര്യമില്ല. അവിടെയുള്ളവർ, ചുറ്റുമുള്ളവരെല്ലാരും അവിശ്വാസികളാണ്. അവരെല്ലാരും നാട്ടിൽ ക്ഷാമമുണ്ടായ കാലത്ത്, മഴയില്ലാത്ത കാലത്ത്, വരൾച്ചയുണ്ടായ കാലത്ത് എല്ലാവരും ദൈവത്തെ കുറ്റം പറഞ്ഞാണ്. ചിലർ പറഞ്ഞു കാണും, ഈ പ്രാർത്ഥിക്കുന്നവൻ കാരണമാ നമ്മുടെ നാട്ടിൽ മഴയുണ്ടാകാത്തത്. ചിലരങ്ങനെ പറയും, പ്രാർത്ഥിക്കും, നിനക്ക് അറിഞ്ഞുകൂടാ, അവനുള്ളത് കൊണ്ടാ വല്ലപ്പോഴും എങ്കിലും ഒരു ചാറ്റമഴ കിട്ടുന്നത്, നിനക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഈ സമയത്ത് ഇസ്ഹാക്ക് എന്ത് ചെയ്തു എന്ന് ഇവിടെ നമുക്ക് പഠിക്കാം. ഒന്ന്, അവൻ തന്റെ സാഹചര്യത്തെ നോക്കിയില്ല. അവൻ വരൾച്ചയെ നോക്കിയില്ല. അവൻ മഴയില്ലാത്തതിനെ നോക്കിയില്ല. അവൻ മരുഭൂമിയെ നോക്കിയില്ല. ഇനി ഞാൻ പറയുന്നത് കേട്ടാണ്, നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് നിന്റെ സാഹചര്യമല്ല, നിന്റെ മനസ്സിന്റെ സ്ഥിതിയാണ്, നിന്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് നീ ദൈവത്തെ നോക്കുക. എന്താണ് നിന്റെ കഷ്ടകാലം? എന്താണ് നിന്റെ സാഹചര്യം? നിനക്ക് നീളമില്ലെന്നുള്ളതാണോ? നിനക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണോ? നിനക്ക് വണ്ണം കൂടുതലാണെന്നുള്ളതാണോ? ഇംഗ്ലീഷ് അറിയത്തില്ലെന്നുള്ളതാണോ? ഡോക്ടർ പറഞ്ഞു കാണാൻ നിനക്കിനി 3 ജീവിതമുള്ളൂ. സാഹചര്യമല്ല നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്, നിന്റെ വിശ്വാസമാണ് നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. വിശ്വാസത്തോടുകൂടിയ പ്രവൃത്തിയാണ് നിന്റെ സാഹചര്യത്തെ നിശ്ചയിക്കുന്നത്, നിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. ഉൽപ്പത്തി 26:12 വാക്യം ഇങ്ങനെ പറയുന്നു, ദേശത്ത് മുഴുവൻ വരൾച്ചയായിരുന്നപ്പോൾ ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ഇതാ സാധാരണക്കാരും ചെയ്യാത്ത, ഞാനും നീയും ചെയ്യാത്ത ഒരു കാര്യം ഇസ്ഹാക്ക് ചെയ്തു. വേദപുസ്തകത്തിൽ ദൈവം എഴുതിയിട്ടിരിക്കുന്നു, എന്നെയും നിന്നെയും പഠിപ്പിക്കുവാൻ. 26:12 അടിവരയിടാൻ കൊള്ളാവുന്ന ഒരു വാക്യം, ഇസ്ഹാക്ക് ആ ദേശത്ത് വിത്ത് വിതച്ചു. ആ വർഷം 100 വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. സമ്പത്ത് വളരെ വർദ്ധിച്ചു. അവൻ മഹാധനവാനായി തീർന്നു. വേറെ ആരും ചെയ്യാത്തൊരു കാര്യം, ഞാൻ ചെയ്യാത്തൊരു കാര്യം, നിങ്ങളാരും ചെയ്യാത്തൊരു കാര്യം, ദേശത്ത് വരൾച്ചയായി മഴ പെയ്യാതെ ഇരിക്കുന്ന കാലത്ത് ഇസ്ഹാക്ക വിത്ത് വിതച്ചു. എന്താണ് വിത്ത്? ദൈവത്തിന്റെ വചനമാണ് വിത്ത്. അതുകൊണ്ട് ഞാനും നീയും നിന്റെ ജീവിതത്തിനകത്ത് വരൾച്ച ഉണ്ടാകുമ്പോൾ, ക്യാൻസർ ഉണ്ടാകുമ്പോൾ, പട്ടിണി ഉണ്ടാകുമ്പോൾ, യാതന ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം കണ്ടുപിടിച്ച് വിതയ്ക്കണം. അല്പമായിട്ട് വിതയ്ക്കുന്നവൻ അല്പമായിട്ട് കൊയ്യുന്നു, ധാരാളമായിട്ട് വിതയ്ക്കുന്നവന് ധാരാളമായിട്ട് കൊയ്യുന്നു. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ വിത്തുകൾ ധാരാളമായിട്ട് അവൻ മാത്രമേ വിത്ത് വിതച്ചുള്ളൂ, അവൻ മാത്രമേ കൊയ്തുള്ളൂ. മനസ്സിലായോ? ബാക്കിയുള്ളവരൊക്കെ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, ബാക്കിയുള്ളവരൊക്കെ വിത്ത് വിതച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് നടന്നു. എന്നാൽ അവൻ ധൈര്യപൂർവ്വം വിത്ത് വിതച്ചിട്ട് എന്റെ ദൈവം മഴ പെയ്യിച്ചില്ലെങ്കിലും എന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് വിചാരിച്ചു, വിശ്വസിച്ചു. അവൻ അതുപോലെ സംഭവിച്ചു, 100 മേനി കിട്ടി. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ എത്ര പേര് വിത്ത് വിതച്ചിട്ട് 100 മേനി കൊയ്തിട്ടുണ്ട്? അധികം പേരും കൊയ്തു കാണത്തില്ല. എല്ലാ കാലാവസ്ഥയും നല്ലതായിരുന്നാൽ, സമയത്തിന് വളമിട്ടാൽ, സമയത്തിന് മഴ പെയ്താൽ 100 മേനി കിട്ടിയെന്ന് വരാം. എന്നാൽ മരുഭൂമിയിൽ, ഗരാറിൽ, മരുഭൂമിയിൽ, ഫലസ്തീൻ നാട്ടിൽ കല്ലും മണ്ണും മുള്ളും നിറഞ്ഞ സ്ഥലത്ത് മഴ പെയ്യാതെ ഇരുന്ന കാലത്ത് ഒരൊറ്റ വിശ്വാസി വിത്ത് വിതച്ചു, അവന് 100 മേനി കിട്ടി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയുന്നു, നിങ്ങളും വിശ്വാസിയായിരിക്കണം. അവൻ എന്ത് ചെയ്തു? നമുക്ക് വേഗത്തിൽ പഠിക്കാം. ചില കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവൻ നിലമൊരുക്കി. ഞാനും നീയും വിത്ത് വിതയ്ക്കണമെങ്കിൽ, വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ നിലമൊരുക്കണം. എന്താണ് നമ്മുടെ നിലം? നമ്മുടെ ഹൃദയമാണ് നിലം. നാം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നമ്മുടെ നിലത്തെ ഒരുക്കണം, നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. കർത്താവെ, അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കണം. ഭാര്യയെ അടിച്ചിട്ട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ, മരുമോടെ ചള്ളയ്ക്ക് കുത്തിയിട്ട്, ഇവിടെ ഉള്ളവരാരും അങ്ങനെ ചള്ളയ്ക്ക് കുത്തുന്നവരല്ല, ഞാൻ അങ്ങ് മദ്രാസ് സ്റ്റേറ്റിലുള്ളവരെ പറ്റി പറയുകയാണ്. മരുമോടെ ചള്ളയ്ക്ക് കുത്തിയിട്ട് നല്ല കർത്താവേ ഞങ്ങളുടെ പശുവിന്റെ സോക്കേട് മാറ്റണമേ എന്ന് പറഞ്ഞാൽ, നിന്റെ പശുവിനെ സൗഖ്യമാക്കുവാൻ ദൈവം ഭോഷനല്ല. ആരെങ്കിലും മരുമക്കൾ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ നിലമൊരുക്കി. ഒന്നാമത് ചെയ്യേണ്ടത് നമ്മൾ നിലമൊരുക്കണം. രണ്ട്, വിത്ത് വിതച്ചു. മൂന്ന്, ദൈവം പറഞ്ഞത് വിശ്വസിച്ചു. ദൈവം പറഞ്ഞ റീമായിൽ വിശ്വസിച്ചു. റീമ എന്താണ്? വിശദീകരിക്കാൻ സമയമില്ല. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇതാ അനുഗ്രഹം, എൻ്റെ സ്റ്റോക്ക് തീർന്നുപോയി. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് റീമ. ദൈവം പറഞ്ഞ വചനം, ദൈവത്തിന്റെ സ്പോക്കൺ വേർഡ് ഓഫ് ഗാഡ്, അതിനകത്ത് വിശ്വസിച്ചു. ദൈവം എന്ത് പറഞ്ഞു? നീ മിസ്രയീമിലേക്ക് പോകരുത്, ഈ ദേശത്ത് തന്നെ പാർക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അവൻ അതനുസരിച്ചു. മൂന്ന്, റീമായി വിശ്വസിക്കുക. റീമ അനുസരിക്കുക. നാല്, അവൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ പ്രതീക്ഷിച്ചപ്പോൾ അവന് 100 മേനി കിട്ടി. നിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മാത്രമേ ദൈവത്തിന് നിന്നെ സഹായിപ്പാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എനിക്ക് നീളം കൂട്ടിത്തരും, എൻ്റെ ദൈവം എൻ്റെ വണ്ണം കുറച്ചു തരും, എൻ്റെ ദൈവം എനിക്കൊരു ജോലി തരും, എൻ്റെ ദൈവം എന്നെ വിദേശത്ത് കൊണ്ടുപോകും, എൻ്റെ ദൈവം എൻ്റെ കടഭാരത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരും, എൻ്റെ ദൈവം എൻ്റെ സുവിശേഷ വില അനുഗ്രഹിക്കും. വിശ്വസിക്കുക. ഇതാ നമുക്ക് വേറൊരു മനുഷ്യനെ പഠിക്കാം. മോശ. ഇച്ചിരി വേഗത്തിൽ പോവുകയാണ്. കഷ്ടകാലം വന്നപ്പോൾ മോശ എന്ത് ചെയ്തു? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിനകത്ത് മോശയും 40 ലക്ഷം പേരും, എനിക്കറിഞ്ഞുകൂടാ എത്ര ലക്ഷം പേരാണ്. ചിലർ പറയും 15 ലക്ഷം വന്ന്, ചിലർ പറയും 20 ലക്ഷം വന്ന്, ചിലർ പറയും 30 ലക്ഷം വന്ന്, ചിലർ പറയും 40 ലക്ഷം വന്ന്. എന്തായാലും ഞാൻ ഇച്ചിരി കൂടുതലുള്ളത് എടുക്കാൻ പോവാണ്. 40 ലക്ഷം പേരുമായിട്ട് മോശ യാത്ര ചെയ്യുന്ന സമയത്ത് ദൈവജനം മരുഭൂമിയിലെത്തി. പുറകെ ഫറവോൻ വരികയാണ്. ആരാധിക്കാൻ പോയവരെ തിരികെ കൊണ്ടുവരുവാനായിട്ട് ഫറവോൻ ഇതാ വരുന്നു. ആരാധിക്കാൻ ദൈവത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ച ദൈവജനത്തോട് ഞാൻ പറയുന്നു, ഏതൊക്കെ ഫറവോൻ വന്നാലും, അമ്മായിയപ്പൻ ഫറവോൻ വന്നാലും, ഭർത്താവ് ഫറവോൻ വന്നാലും, ഭാര്യ ഫറവോൻ വന്നാലും, അയലത്തുകാരൻ ഫറവോൻ വന്നാലും, പട്ടക്കാർ ഫറവോൻ വന്നാലും, പാസ്റ്റർമാർ ഫറവോൻ വന്നാലും, പോകരുത്, മടങ്ങിപ്പോകരുത്. ഡോണ്ട് ഗോ ബാക്ക്. എഴുതിയെടുക്കാൻ കൊള്ളാവുന്നതിന്റെ ഒരു കൊട്ടേഷൻ, എഴുതിയെടുക്കാൻ കൊള്ളാവുന്ന ഒരു ഉദ്ധരണി. മടങ്ങിപ്പോകരുത്, ഡോണ്ട് ഗോ ബാക്ക്. അഥവാ നിനക്ക് തിരികെ പോകണമെങ്കിലും തിരിഞ്ഞു നിന്നിട്ട് നേരെ പോകണം. തിരികെ പോകരുത്, തിരികെ പോകരുത്, മുന്നോട്ട് മാത്രം പോകണം, ഒരിക്കലും തിരികെ പോകരുത്. പുറകിൽ ഫറവോൻ, മുൻപിൽ സമുദ്രം, രണ്ടു വശത്തും മലകൾ, ശത്രുക്കളാണ്. 6-ാമത്തെ വാക്യം 14:6 എടുക്കണ്ട, നിങ്ങൾ എടുക്കണ്ട, ഞാൻ വായിച്ചു തരാം. ഫറവോൻ രഥങ്ങളുമായിട്ട് വരികയാണ്. അറുന്നൂറ് വിശേഷപ്പെട്ട രഥം. മിശ്രയിമിലെ സകല രഥങ്ങളും, ഒൻപതാമത്തെ വാക്യം, എല്ലാ കുതിരയും എല്ലാ രഥവും എല്ലാ കുതിരപ്പടയും അവരോട് അടുത്തു. ഞാൻ പറയുന്നു, ആരാധിക്കാൻ നീ പോകുമ്പോൾ നിന്റെ പുറകെയും രഥങ്ങൾ വരും, നിന്റെ പുറകെയും കുതിരകൾ വരും, നിന്റെ പുറകെയും ശത്രു നിന്നെ ബന്ധിക്കുവാനായിട്ട് ചാട്ടവാറുമായിട്ട് വരും. ഉറച്ചു നിൽക്കുക, മടങ്ങിപ്പോകുക മാത്രം ചെയ്യരുത്. ഡു എനിത്തിങ് ബട്ട് ഡോണ്ട് ഗോ ബാക്ക്. മടങ്ങിപ്പോകരുത്. പത്താമത്തെ വാക്യം, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിശ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ട ഏറ്റവും ഭയപ്പെട്ടു. ഭയം വരാ, ക്രിസ്തീയ ജീവിതത്തിൽ ഭയപ്പെടുന്നത് തെറ്റല്ല. നിങ്ങൾ എന്റെയൊക്കെ ചോദിച്ചാൽ വർഗീസ് പറയാം, നീ ഭയപ്പെട്ടിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം ഭയപ്പെട്ടിട്ടുണ്ടോ, പക്ഷേ എൻ്റെ ഭയം എത്ര നേരത്തേക്ക് ഉണ്ടെന്ന് അറിയാം? മൂന്നോ നാലോ അഞ്ച് മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഒരു അഞ്ചാറ് വാക്യം വേദപുസ്തകത്തിൽ നിന്ന് ഓർക്കും, വേദപുസ്തകത്തിൽ ഞാൻ ധ്യാനിക്കും, എന്നിട്ട് ഞാൻ ധൈര്യം പ്രാപിക്കും. ഭയപ്പെടുന്നതല്ല തെറ്റ്, ഭയത്തിൽ തന്നെ താമസിക്കുന്നതാണ് തെറ്റ്. ആ സമയത്ത് അവരെന്ത് ചെയ്തു? രണ്ട് കാര്യം ചെയ്തു. ഒന്നാമത്തെ കാര്യം, നല്ല കാര്യം ചെയ്തു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. നല്ല കാര്യം, അവർ ദൈവത്തോട് നിലവിളിച്ചു. നീ ഭയപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നിനക്ക് ഭയം വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നിനക്ക് കടഭാരം വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നിന്റെ ഭർത്താവിന് ക്യാൻസർ ആയി കഴിയുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നിന്റെ മോക്ക് വണ്ണം കൂടിപ്പോയി കഴിയുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നിനക്ക് വീടില്ലാതെ വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നിനക്ക് ഏതെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നിന്റെ മകളുടെ വിവാഹം നടക്കാതെ വരുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിക്കണം. നല്ല കാര്യം ചെയ്തു, അവൾ ദൈവത്തോട് നിലവിളിച്ചു. പതിനൊന്നാമത്തെ വാക്യം, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ചെയ്തു. അവർ മോശയോട്, മിശ്രയീമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. മോശയ്ക്കെതിരായിട്ട് പുറപ്പെടുത്തു. ഞാൻ തരുന്ന ഒരു നല്ല ഉപദേശം കേട്ടാട്ടെ, നിങ്ങൾ ഒരിക്കലും ദൈവദാസന്മാർക്കെതിരായിട്ട് പുറപ്പെടുക്കാതെ ഇരിക്കുക. ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ബൈബിൾ ക്ലാസ് എടുക്കുകയായിരുന്നു. നാല് പോയിന്റ് പറഞ്ഞു അനുഗ്രഹം പ്രാപിക്കുവാനുള്ള. അതിനകത്തെ ഒരു പോയിന്റ് കേട്ടാട്ടെ, നിങ്ങൾ ദൈവദാസന്മാർക്കെതിരായിട്ട് പിറുപിറുക്കരുത്. ദൈവദാസന്മാർക്ക് ദോഷം വരത്തക്കവണ്ണം നിങ്ങളുടെ സഭയിലോ വേറൊരു സഭയിലോ ഒരു പ്രശ്നം സൃഷ്ടിക്കരുത്. ഞാൻ അവരോട് ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞു, ഇടർച്ച വരേണ്ടത് ആവശ്യം. എന്നിട്ട് അതിനടുത്ത് സെന്റൻസ് കേട്ടോ, ഇടർച്ച വരുത്തുന്നവർക്കയ്യോ കഷ്ടം. ഇടർച്ച വരുത്തേണ്ടത് ആവശ്യം, പക്ഷെ വരുത്ത എടാ, ആരെങ്കിലും ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുത്തേക്കെ തൊള്ളായിരുന്നു അല്ലേ? പക്ഷെ യൂദാശ, നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, വേറെ ആരെങ്കിലും ചെയ്യുമായിരുന്നു. യൂദാസ് നീ യേശുവിന്റെ കൂടെ നടന്നതാണ്. യൂദാസ് നീ യേശുവിന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിച്ച് കഴിച്ചതാണ്. യൂദാസ് നീ യേശുവിന്റെ കയ്യിൽ നിന്നും പാനപാത്രം വാങ്ങിച്ച് കുടിച്ചതാണ്. നീ എന്തിനാടാ മോനെ ഈ കുരുത്തക്കേട് കാണിച്ച്? ആരെങ്കിലും ചെയ്യട്ടെ, നീ ഇത് ചെയ്യാൻ പാടില്ല. എന്റെ ശബ്ദം മനസ്സിലായോ? ദൈവദാസന്മാർക്കെതിരായിട്ട് സംസാരിക്കാതെ ഇരിക്കുക. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ദൈവദാസന്റെ മേൽ കുറ്റം ആരോപിച്ച് പിറുപിറുത്തു, ആരോപണം പറഞ്ഞു. രണ്ട്, മരുഭൂമിയിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ അവർ പറഞ്ഞെന്ന് അറിയാം? ഈ മരുഭൂമിയിൽ ശവക്കുഴി, അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ശവക്കുഴിയിൽ ഞങ്ങളെ കുഴിച്ചിടാൻ കൊണ്ടുവന്ന? നിങ്ങൾക്കറിയാമോ, ഈ കൂട്ടത്തിനകത്ത് 40 ലക്ഷം പേര്, ഞാൻ പറയുന്നു ഒന്ന് മനസ്സിലാക്കിയാട്ട, 40 ലക്ഷം പേര് ഇതുപോലെ പിറുപിറുത്തപ്പോൾ രണ്ടു പേരൊഴികെ ബാക്കി മുഴുവൻ അവര് പറഞ്ഞതുപോലെ അവിടുത്തെ ശവക്കുഴിയ കുഴിച്ചു മൂടപ്പെട്ടു. മനസ്സിലായോ? 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 നീ പറയുന്ന വാക്കുകളാൽ നീ ബന്ധിക്കപ്പെടും, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുക. 13-ാമത്തെ വാക്യം, മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇത് കണ്ടിട്ടുള്ള മിശ്രം ഇനി ഒരു നാളും കാണുകയില്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. ഞാൻ ഇത് ആദ്യകാലത്ത് പഠിച്ചിട്ടുള്ളത്, മറ്റൊരു പ്രസംഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. മോശ പറഞ്ഞു നിങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന തറയിലങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങനെയാണ് ഞാനും വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ വേദപുസ്തകം പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മോശ പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കണമെന്നല്ല, നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പേൻ. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരുവാൻ ആഗ്രഹിക്കാം, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. കുലുങ്ങാത്ത വിശ്വാസമുള്ളവരായിരിക്കണം. കാറ്റത്താടുന്ന ഞാങ്ങണ പോലെ ആയിരിക്കരുത്, ഉറച്ചു നിൽക്കുന്ന പന പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഞാനും നിങ്ങളോട് പറയുകയാണ്, ദൈവം മോശയോട് പറഞ്ഞതുപോലെ മോശയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മുമ്പോട്ട് പോകണം, നിങ്ങളുടെ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകണം, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം, നിങ്ങൾ കൊടുക്കുന്നതിൽ മുമ്പോട്ട് പോകണം, നിങ്ങൾ ആരാധനയും മുമ്പോട്ട് പോകണം. ഭയപ്പെടാതെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകുക. 16-ാമത്തെ വാക്യം, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തൂടി കടന്നുപോകും എന്ന് ദൈവം പറഞ്ഞു. എന്താണ് പറഞ്ഞു എന്നോട് വായിക്കട്ടെ കേട്ടോ, ഒരു വലിയ രഹസ്യം. വടിയെടുത്ത്, നിനക്ക് ഞാനൊരു വടി പണ്ട് തന്നിട്ടുണ്ടല്ലോ, നിന്റെ ആയിരുന്നു, പക്ഷെ നീ എനിക്ക് സമർപ്പിച്ചു, ഞാൻ ആ വടി നിനക്ക് തിരികെ തന്നു, ആ വടി നിന്റെ പക്കലുണ്ട്. ആ വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ആര് വിഭാഗിക്കണം? ആര് വിഭാഗിക്കണം? മോശ. മനസ്സിലായോ? മോശ വിഭാഗിക്കണം. കടലിനെ വിഭാഗിക്കുവാനുള്ള അധികാരം സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുവാൻ. അതിന് പി ജി വർഗീസിന്റെ ആവശ്യമില്ല, അതിന് പാസ്റ്റർ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എനിക്കുള്ള അത്തേ അധികാരം തന്നിരിക്കാം. ഞാൻ ഒന്നുകൂടെ വായിച്ചേപ്പിക്കാം. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ നീ വിഭാഗിക്കുക. ഏതെങ്കിലും ഒക്കെ വലിയ കടൽ നിന്റെ മുമ്പാകെ നിൽക്കുന്ന സമയത്ത് എഴുന്നേറ്റിട്ട് നിന്റെ കൈ നീട്ടുക, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകുക എന്ന് പറഞ്ഞാൽ നീ എന്തെങ്കിലും ചെയ്യണം. ഇന്നലെ ഞാൻ പ്രസംഗിച്ചതായിരുന്നു, ഇന്നലെ വൈകിട്ട് ഞാൻ പ്രസംഗിച്ചതായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ ഇതേ ഹാളിൽ പ്രസംഗിച്ചതും അതായിരുന്നു. കുച്ചിനെ കുച്ചിത്തോ കരോ, മലയാളത്തിൽ അത് പറഞ്ഞാൽ അങ്ങോട്ട് ഒക്കുന്നില്ല. ഡു സംതിങ്, കുച്ചിനെ കുച്ചിത്തോ കരോ, നീ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം നിന്റെ വിശ്വാസം കാണും, എന്നിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു എന്താണ് ചെയ്തത്? രോഗികളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ചിലപ്പോൾ അവൻ തൊട്ടു, ചിലപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഒന്ന്, അവൻ പറഞ്ഞു. രണ്ട്, അവൻ ചെയ്തു. മൂന്ന്, അവരെ കൊണ്ട് ചെയ്യിച്ചു, പോയി കഴുകിയാട്ട. ഏലിയ എന്ത് ചെയ്തു? അവൻ അനുസരിച്ചു. ഒരിക്കലൊരു കൊച്ചൻ മരിച്ചുപോയി. ഏലിയാവ് എന്ത് ചെയ്തു? ആ കൊച്ചന്റെ പുറത്തോട്ട്, മനസ്സിലായോ, ആ കൊച്ചന്റെ പുറത്തോട്ട് അങ്ങോട്ട് കടന്നു, കൈയുടെ പുറത്തോട്ട് കൈവച്ചു, കാലിന്റെ പുറത്തോട്ട് കാല് വെച്ചു, നെഞ്ചിന്റെ പുറത്തോട്ട് നെഞ്ചു വെച്ചു, അവന്റെ വായോട് എന്തുവാ ചെയ്തത്? കൊച്ചിനെ കൊച്ചു കിയാഹേ, എന്തെങ്കിലും ഒക്കെ ചെയ്തു. നിന്റെ വീട്ടിലും ഏതെങ്കിലും ഒരു അപകടം വരുമ്പോൾ, നിന്റെ വീട്ടിലും ഏതെങ്കിലും ഒരു അനർത്ഥം വരുമ്പോൾ, നിന്റെ വീട്ടിലും ഏതെങ്കിലും ഒരു കഷ്ടകാലം വന്ന് കയറുമ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഏലിയാവ് എന്തെങ്കിലും ചെയ്തു. ഏലീശായോ കലത്തിൽ വൃക്ഷം നിറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ എന്തെങ്കിലും ചെയ്തു. ഒരു കോടാലി കാണാതെ പോയപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ എന്തെങ്കിലും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഒരിക്കൽ കട്ടറായി, എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കട്ടറായി ചെന്നു. ഞങ്ങൾക്ക് ഒരു പ്രീഡം വേണം, കാരണം ഞങ്ങൾക്ക് 300 വിശ്വാസികളായി. വരണം കേട്ടോ, കട്ടറായി വരെ വരണം. ഞങ്ങളുടെ ഓഫീസിൽ സംസാരിച്ചാൽ മതി, നിങ്ങളെ കൂടെ വരാൻ ക്ഷണിക്കുകയാണ്. കട്ടറായിക്ക് പോകാം. ഞങ്ങളവിടെ സ്ഥാപിച്ച സഭ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ സ്ഥാപിച്ച സഭ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ ചെന്നു, 300 പേരായി. ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം വേണം. ഒരു ദിവസം എൻ്റെ പാവപ്പെട്ട വിശ്വാസികൾ, ഹിന്ദു കൺവേർട്സ്, അവർ പുതുതായിട്ട് വന്നിട്ടുള്ളവർ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ, ഇന്നലെ ഞങ്ങളുടെ ഉപദേശി പ്രസംഗിക്കുന്നത് കേട്ടു, സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠവുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നീ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നിന്റെ കാല് ഈ ഭൂമിയിൽ വെച്ചിരിക്കുകയാണല്ലോ, നിന്റെ കാല് അല്പം അങ്ങോട്ട് മാറ്റി ഇച്ചിര ഭൂമി എന്നാൽ ഞങ്ങളൊരു ചർച്ച കൊണ്ടുതോളാം. എനിക്കറിയാമായിരുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അടുത്ത ദിവസത്തോടെ ഒരു പുരേടം വിൽക്കാൻ കിടക്കുന്നെന്ന് കേട്ടു. ഞാൻ ചെന്ന് ലില്ലിയെടുക്ക പറഞ്ഞു, ലില്ലി ഒരു പുരേടം വിൽക്കാൻ കിടക്കുന്നു, നമുക്കവിടെ പോയി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ലില്ലി പറഞ്ഞു, ഇപ്പോൾ പകല ചെന്ന് കയറി ഇന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ വല്ലവരും വിചാരിക്കും നമ്മൾ മന്ത്രം ചെയ്യുക എന്ന്, അതുകൊണ്ട് നമുക്ക് രാത്രി പോകാം. ഞങ്ങൾ രണ്ടുപേരും നല്ല വിശ്വാസമുള്ളവരാണ്, അതുകൊണ്ട് പകല് പാകാനുള്ളത് എൻ്റെ ഇടയിലായിരുന്നു. രാത്രി പോയി, രാത്രി 10:30 ആയപ്പോൾ ഞങ്ങളുടെ കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴി വന്നു. ഒരു മുള്ളുവേ, ഒരു മുള്ള, മുള്ള കമ്പി മുള്ളല്ല, കമ്പി വേലിയല്ല, മുള്ളു കൊണ്ട് വെച്ച്, ഞാൻ മുള മുള്ള കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു വേലിയാണ്. അതിനകത്തുനിന്ന് ഞാൻ അപ്പുറത്ത് കയറിയിട്ട് ലില്ലിയെ കൂടെ പെടുത്തി ഇപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ഭൂമി ഞങ്ങൾക്ക് തരണമേ, ഇതൊരു നല്ല ഭൂമിയാണല്ലോ, നിരപ്പാണല്ലോ, ഉറച്ചതാണ്, കല്ലാണ്, ഇത് ചർച്ച് പണിയാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞു, ലില്ലി നമുക്ക് പോകാം, ആരും കാണുന്നതിന് മുമ്പേ ഞങ്ങൾ അതിലെ കൂടെ വേലി അപ്പുറത്ത് പിന്നെയും ചാടി തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു, കുച്ചിന കുച്ച കർണ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ ഒക്കത്തുള്ളൂ. ഞാൻ ലില്ലിയൊക്കെ പറഞ്ഞു, ലില്ലി ഈ റോഡിൽ നിന്നാട്ടെ. ലില്ലി പറഞ്ഞു, ഈ രാത്രി 10:30 ആയപ്പോൾ എന്നെ ഇവിടെ നിർത്തിയിട്ട് എവിടെ പോവാ. ഞാൻ പറഞ്ഞു, ഇനിപ്പോരാ, അത് പറയാനുള്ള തൻ്റെ ഇടം എനിക്കില്ലായിരുന്നു. ഞാൻ ലില്ലിയൊക്കെ പറഞ്ഞു, ഞാനിപ്പോൾ 1-2 കഴിഞ്ഞിട്ട് ഇപ്പോൾ എളുപ്പം വരാം, നീ ഇവിടെ നില്ല, ഇവിടെ ഒന്നും ആരോ ചെയ്തില്ല, കട്ടറായിലുള്ള മനുഷ്യർ നല്ല മനുഷ്യരാണ്. ഞാൻ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ പുരയിടത്തിനകത്തോട്ട് വീണ്ടും അകത്തോട്ട് കയറിയിട്ട് എൻ്റെ പോക്കറ്റിനകത്ത് നോക്കിയപ്പോൾ 50 പൈസ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കൊച്ചു കുഴി കുഴിച്ചിട്ട് ആ 50 പൈസ അവിടോട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് കയറി എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇതിൻ്റെ അഡ്വാൻസ് കൊടുക്കുന്നു, ബാക്കി 8 രൂപയുണ്ടോ നീ തരുമ്പം കൊടുത്തോളാം, പക്ഷേ 50 പൈസ ഞാൻ ഇതിൻ്റെ അഡ്വാൻസ് കൊടുക്കുന്നു, ഈ ഭൂമി എനിക്ക് തരണമേ. ഞാൻ പറയുന്നു, 5 വർഷം ഞാൻ പ്രാർത്ഥിച്ചിട്ടും 5 വർഷം ഞാൻ ന്യൂസ് ലെറ്റർ ഇറക്കിയിട്ടും ആരും എനിക്ക് 5 രൂപ അയച്ചു തന്നില്ല. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ ഏതാണ്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ 3 മാസത്തിനകം 10,000 രൂപ കൊടുത്ത് 1976 ആ പുരട ഞാൻ വാങ്ങിച്ചു. എങ്ങനെ കിട്ടി? കൊച്ചിനെ കൊച്ചു കരോ, കൊച്ചിനെ കൊച്ചു കരോ, കൊച്ചിനെന്തെങ്കിലും ചെയ്യാം. എനിക്കൊരിക്കൽ ഡയബറ്റീസായി. ഏത് വർഷമായിരുന്നു? 1983 എൻ്റെ പപ്പ മരിച്ചു. ഞാനന്ന് സ്ഥലത്തില്ലായിരുന്നു. തിരിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട് ഇവിടെ അഞ്ചലാണ്. ഞാൻ വീട്ടിലോട്ട് ചെന്ന് കയറി അവിടെ ഇരുന്നു. എൻ്റെ അമ്മച്ചിക്ക് അറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ അമ്മച്ചി കരയായിരുന്നു. ക്രിസ്ത്യാനി മരിച്ചാൽ, വിശ്വാസി മരിച്ചാൽ കരയുന്നതിനെതിരാണ് ഞാൻ. ഞാൻ പറഞ്ഞ അമ്മച്ചി കരയരുത്, പപ്പ സ്വർഗത്തിലോട്ടാണ് പോയത്, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, അമ്മച്ചി അങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ അമ്മച്ചി എങ്ങനെ കരയുന്നത്, കരയരുത്. അമ്മച്ചി കരച്ചിൽ അങ്ങ് നിർത്തി. അമ്മച്ചി എൻ്റെ വർത്തമാനം പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയ ഒന്നോ രണ്ടോ മണിക്കൂറേ കഷ്ടിച്ചിരിക്കത്തുള്ളൂ. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അമ്മച്ചി എന്നെ ശ്രദ്ധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി എൻ്റെ ചോദിച്ചു, മോനെ നിനക്ക് പഞ്ചസാരണ്ടോ, പ്രമേഹമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അമ്മച്ചി പറഞ്ഞു, എനിക്കൊരു സംശയം, നിനക്ക് പ്രമേഹമുണ്ടെന്ന്. കാരണം നീ ഇരിക്കുമ്പോൾ നിന്റെ ശരീരമൊക്കെ ചൊറിയുന്നുണ്ട്, നീ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, നീ കൂടെ കൂടെ ബാത്റൂമിൽ പോകുന്നുണ്ട്, ഇതൊക്കെ പ്രമേഹത്തിന്റെ ഒരു ലക്ഷണമാണ്, എനിക്കൊരു സംശയം, നിനക്ക് പ്രമേഹമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അമ്മച്ചി എൻ്റെ കളിച്ചിരെ രക്തം ആവശ്യപ്പെട്ടു. എൻ്റെ വീട്ടിലൊരു മുറിയുടെ ഒരു മൂലയ്ക്ക് ഒരു ലാബറട്ടറി ഉണ്ട്. കാരണം എൻ്റെ പപ്പായുടെ രക്തം എന്നും പരിശോധിക്കണമായിരുന്നു, എൻ്റെ അമ്മച്ചിയുടെ രക്തം എന്നും പരിശോധിക്കണം. എൻ്റെ അമ്മച്ചി അന്നും പ്രമേഹ രോഗിയാണ്, മരിക്കുന്നത് വരെ പ്രമേഹ രോഗിയായിരുന്നു. അമ്മച്ചി എൻ്റെ രക്തം എടുത്തു. എന്നിട്ട് ആ ലാബറട്ടറി കൊണ്ടുപോയിട്ട് ഏതാണ്ടൊക്കെ ചെയ്ത് അമ്മച്ചി എന്നെ തിരിച്ചുകൊണ്ട് ടെസ്റ്റ് ട്യൂബ് കുലുക്കി അമ്മച്ചി കാണിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ പപ്പ മരിക്കുമ്പം പപ്പായിക്ക് എന്തുമാത്രം പ്രമേഹമുണ്ടായിരുന്നു, അത്രയും പ്രമേഹം നിനക്കുമുണ്ടാവും. ഞാൻ നോക്കി, പുസ്തകത്തിനകത്ത് നോക്കി, അമ്മച്ചി കാണിച്ച ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് നോക്കി, എനിക്ക് പ്രമേഹം കൂടുതലാണ്. ഞാനൊന്ന് ഭയന്ന് പോയി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്നവനാണ്. എൻ്റെ വേദപുസ്തകം പറയുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് ഞാൻ 10 കൂട്ടി ചെന്നു. ലില്ലിയൊക്കെ പറഞ്ഞു, ലില്ലി ഉറങ്ങിക്കോ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകണം. ലില്ലി എനിക്ക് ചോദിച്ചു, എവിടെ പോവാ പ്രാർത്ഥിക്കാൻ? രാത്രി 11 മണിയായപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മിറ്റത്തോട്ട് പോവാ, റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ അടുത്ത് റോഡുണ്ട്. ലില്ലി എൻ്റെ പറഞ്ഞു, അവിടെ പാമ്പുണ്ട്, വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ മുറ്റത്ത് പോയി നടന്ന് പ്രാർത്ഥിക്കാൻ പോവാ. വാസ്തവത്തിൽ ഞാൻ വേറൊരു കാര്യത്തിന് പോയതാണ്. ലില്ലി ഉറങ്ങി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ലില്ലി ജനലിൽ കൂടെ നോക്കിയാലും എന്നെ കാണാത്ത ഒരു സ്ഥാനത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിനകത്തുള്ള ഡയബറ്റീസ് എൻ്റെ കാലിനകത്തുള്ള ഭൂമിയിലേക്ക് പോകട്ടെ. എൻ്റെ ശരീരത്തിനകത്തുള്ള ഡയബറ്റീസ് എൻ്റെ കൈകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് പോകട്ടെ. എൻ്റെ ശരീരത്തിനകത്തുള്ള ഡയബറ്റീസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചെടിയിലേക്ക് പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. അടുത്ത ദിവസം കൊല്ലത്തുകാരി ഒരു ആനി അവിടെ ലാബറട്ടറി ടെക്നീഷ്യാണ്, ഇപ്പോഴും 10 അങ്ങോട്ടുണ്ടാവും. ഞാനോട് കൊണ്ടറക്കാരിയാണ്. ഞാനോട് ചെന്ന് കഴിഞ്ഞ മച്ച ആനി എടുക്കൽ എൻ്റെ കൈ കാണിച്ചിട്ട് പറഞ്ഞു, ആനി എൻ്റെ രക്തമെടുത്താട്ടെ. ആനി രക്തമെടുത്ത് പരിശോധിച്ചിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ സാറേ, സാറിൻ്റെ പഞ്ചസാര വളരെ കൂടുതലാണ്, ഇനി ഉരുളക്കിഴങ്ങ് കഴിക്കരുത്, ജിലേബി തിന്നരുത്, ലഡു തിന്നരുത്, ചോറ് തിന്നരുത്. ഞാൻ പറഞ്ഞു, ഞാൻ നാളെ വരാം. അവൾ പറഞ്ഞു, എല്ലാ ദിവസവും വരേണ്ട ആവശ്യമില്ല, മാസത്തിലൊരിക്കൽ പരിശോധിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ ഉപദേശിയെ പോലെ ഒരു ഉപദേശിയല്ല, ഞാനൊരു അസാധാരണ വിശ്വാസക്കാരനാണ്, എനിക്കൊരു അത്ഭുതം കിട്ടുന്നത് വരെ എല്ലാ ദിവസവും ഞാൻ വരും. അടുത്ത ദിവസം ഞാൻ അവിടെ ചെന്നു, അവളെ രക്തം പരിശോധിച്ചു. എന്നിട്ട് അതുപോലെ തന്നെ പറഞ്ഞു, പഞ്ചസാര കൂടുതലാണ്, ചോറ് ഉണരുത്, ഉരുളക്കിഴങ്ങ് തിന്നരുത്, ജിലേബി തിന്നരുത്, ലഡു തിന്നരുത്, ചായ കുടിക്കരുത്, പഞ്ചസാര ഇട്ട് ചായ കുടിക്കരുത്. ഞാൻ പറഞ്ഞു, നാളെ വരാം. അവൾ പറഞ്ഞു, സാറേ എന്ന്? ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ഞാൻ വരും, അത്ഭുതം കിട്ടുന്നത് വരെ വരും. രണ്ടാമത്തെ ദിവസം ചെയ്തു, മൂന്നാമത്തെ ദിവസം ചെയ്തു, നാലാമത്തെ ദിവസവും ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. അഞ്ചാമത്തെ ദിവസം, നാലാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ രക്തം കൊണ്ട് ആനിയടി കൊടുത്തു. ആനി രക്തമെടുത്ത് പരിശോധിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. രാത്രി ചെന്നിട്ട് ഞാൻ എൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ എൻ്റെ മുറിയുടെ വെളിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ശരീരത്തിനകത്തുള്ള പ്രമേഹ രോഗം എൻ്റെ കാലുകളിലൂടെ ഭൂമിയിലേക്ക് പോകട്ടെ, എൻ്റെ കൈകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് പോകട്ടെ, എൻ്റെ ശരീരത്തിനകത്തുള്ള പ്രമേഹ രോഗം എൻ്റെ കൈകളിലൂടെ ഈ ചെടിയിലേക്ക് പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. 5 ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിട്ട് 5 ദിവസം 6 ദിവസം 5 പ്രാവശ്യം എൻ്റെ രക്തം കൊണ്ടുവന്ന് അന്നിടി കൊടുത്തു. ആനി പരിശോധിച്ചു കഴിഞ്ഞിട്ട് തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, സാറേ എനിക്ക് മനസ്സിലാകുന്നില്ല, കഴിഞ്ഞ 5 ദിവസവും സാറ് പ്രമേഹ രോഗിയായിരുന്നു, എന്നാൽ ഇന്ന് സാറിന് പ്രമേഹ രോഗമില്ല, സാറ് സൗഖ്യമായിരിക്കുന്നു, സാറിന് പഞ്ചസാര കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. എൻ്റെ കർത്താവിനെ അന്ന് സൗഖ്യമാക്കി, ഇന്നും സൗഖ്യമായിരിക്കുന്നു. എങ്ങനെ? കുച്ചിനെ കുച്ചു തൊക്കരോ, എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. 17-ാമത്തെ വാക്യം, മോശ കണ്ടു ഫറവോനും കൂടുതൽ സൈന്യവുമായിട്ട് വരുന്നു. എത്രയും കൂടുതൽ ശത്രു നിനക്കെതിരായിട്ട് വരുന്നു അത്രയും നല്ലതാണ്. ഇതാ 18-ാമത്തെ വാക്യം, ദൈവം പറയുന്നു മോശയോടെ, ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. നിനക്കെതിരായിട്ട് ഒത്തിരി പട്ടാളം, നിനക്കെതിരായിട്ട് ഒത്തിരി രഥം, നിനക്കെതിരായിട്ട് ഒത്തിരി സൈന്യം വന്നാൽ കൂടുതൽ ദൈവനാമം മഹത്വപ്പെടും. കൊച്ചു പ്രശ്നം കൊച്ചു അത്ഭുതം, വലിയ പ്രശ്നം വലിയ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയും വലിയ സൈന്യമായിട്ട് വരുന്നു അത്രയും നല്ലതാണ്. നിനക്ക് വലിയ അത്ഭുതം കാണാം, അത്ഭുതങ്ങളുടെ മാലപ്പടക്കം നിനക്ക് കാണാം, ദൈവനാമം മഹത്വപ്പെടുന്നത് നിനക്ക് കാണാം. കൂടുതൽ സൈന്യം വരട്ടെ, കൂടുതൽ ദൈവനാമം മഹത്വപ്പെടുന്നത് നിനക്ക് കാണാം. കൂടുതൽ വലിയ കടം, കൂടുതൽ ദൈവമഹത്വം, കൂടുതൽ വലിയ രോഗം, കൂടുതൽ ദൈവമഹത്വം, കൂടുതൽ കഷ്ടം, കൂടുതൽ ദൈവനാമ മഹത്വം. 19-ാമത്തെ വാക്യം, അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. അനുസരിക്കുന്നവനെ ചുറ്റിക്കൊള്ളുന്നതായിട്ടുള്ള ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പൈതലെ, നീ അനുസരിച്ച ദൈവത്തെ ആരാധിച്ച് നീ നടക്കാമെങ്കിൽ ദൈവത്തിന്റെ കൃപ നിന്റെ ചുറ്റും ഉണ്ടായിരിക്കും. ഈ യോബിനോട് ചോദിച്ചാട്ടെ, ദാവീദിനോട് ചോദിച്ചാട്ടെ, ദൈവജനത്തോട് ചോദിച്ചാട്ടെ, അവരെല്ലാവരും പറയും, ഞാൻ ദൈവത്തെ അനുസരിച്ച് ആരാധിച്ച് നടന്നപ്പോൾ ദൈവത്തിന്റെ കൃപ എന്റെ പേരിൽ ഉണ്ടായിരുന്നു. മോശ എന്ത് ചെയ്തു? കടലിന്മേൽ കൈ നീട്ടി. ഞാൻ കുഞ്ഞുങ്ങളുടെയൊക്കെ ചോദിക്കും, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ ചോദിച്ചാലും അവരും നിങ്ങൾ പറയുന്നത് പോലെ മറുപടി പറയും. മോശ കടലിന്റെ നേരെ കൈ നീട്ടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ചിലര് പറയും, പലരും പറയും, ഒത്തിരി പേരും പറയും, കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. തെറ്റ്. മോശ കൈ നീട്ടി, ഒന്നും സംഭവിച്ചില്ല. എന്റെ വേദപുസ്തകം പറയുന്നു, മോശ കൈ നീട്ടി, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ മോശ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം പറഞ്ഞതനുസരിച്ചു. ആ മോശ ചെന്നിട്ട് അതിനകത്തൊരു കമ്പിട്ടിട്ട് ഈ കടലിന് എത്ര ആഴമുണ്ടെന്ന് അളന്നില്ല, എത്ര വീതിയുണ്ടെന്ന് അളന്നില്ല. ദൈവം എന്തോ ഇല്ല, അവൻ തെളിവുകൾ അന്വേഷിച്ചില്ല, ദൈവം പറഞ്ഞതനുസരിച്ചു. അതുകൊണ്ട് നാളെ ദൈവം എന്തെങ്കിലും നിന്റെ പറഞ്ഞാൽ നീ തെളിവുകൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ദൈവം പറഞ്ഞത് അനുസരിച്ചാ മതി. അന്ന് നിലവിളിച്ചില്ല, ദൈവമേ നീ ചതിച്ചോ. ചിലർ പറയുന്ന വാചകമാ, ദൈവമേ നീ ചതിച്ചോ. ഇല്ല, എന്റെ ദൈവം ചതിക്കുന്നവനല്ല, എന്റെ ദൈവം കൈത്താങ്ങ് തരുന്നവനാണ്, എന്റെ ദൈവം അക്കരെ കൊണ്ടിരുന്നവനാണ്, എന്റെ ദൈവം നിന്റെ കടലിനെ രണ്ടായിട്ട് വിഭജിക്കുന്നവനാണ്. അവൻ ഉറച്ചു നിന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം, മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. എന്തു ചെയ്തു? മോശ കടലിന്റെ നേരെ കൈനീട്ടിയിട്ട് പോയി കിടന്നുറങ്ങിക്കാണം. മോശ കൈനീട്ടി കഴിഞ്ഞപ്പോൾ കടൽ രണ്ടായില്ല. പിന്നെയോ മോശ അനുസരിച്ചിട്ട് ദൈവം പറഞ്ഞതുപോലെ ചെയ്തിട്ട് പോയി മാറിപ്പോയി നിന്നപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തന്റെ ജനത്തെ ഓർത്തു, തന്റെ കൽപ്പന അനുസരിച്ച മോശയെ ഓർത്തു. അതുകൊണ്ട് അവൻ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചിട്ട് ആ കടലിനെ രണ്ടായിട്ട് വിഭജിച്ചു കൊടുത്തു. എന്റെ ദൈവം ആരാണെന്ന് അറിയാമോ? ഒരു കിഴക്കൻ കാറ്റ് അടിക്കുന്നവനാണ്. അവൻ പടിഞ്ഞാറ് നിന്നൊരു കാറ്റ് അടിച്ചിരുന്നെങ്കിൽ ഈ ദൈവജനമൊക്കെ ചെങ്കടലിനകത്ത് വീഴുമായിരുന്നു. ദൈവത്തിനറിയാം എങ്ങോട്ടാ കാറ്റടിപ്പിക്കേണ്ടതെന്ന്, ദൈവത്തിനറിയാം എന്നാണ് കാറ്റടിപ്പിക്കേണ്ടതെന്ന്, ദൈവത്തിനറിയാം ഏത് സമയത്താണ് കാറ്റടിപ്പിക്കേണ്ടതെന്ന്. അതുകൊണ്ട് നിന്റെ അത്ഭുതം പെട്ടെന്ന് സംഭവിച്ചില്ല എങ്കിൽ നീ പതറിപ്പോകരുത്, ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. മോശ കയറിക്കിടന്ന് ഉറങ്ങിയപ്പോൾ ദൈവം കാറ്റടിച്ചു, അവന്റെ അത്ഭുതം നടന്നു. നിന്റെയും അത്ഭുതം വരുന്നുണ്ട്. നീ അനുസരിച്ചിട്ട് മാറിപ്പോയി നിൽക്കാമെങ്കിൽ നിന്റെ മുമ്പിലെ കടൽ മാറും, നിന്റെ ശത്രു നിൽക്കുന്ന ഭൂമി പിളരും, നീ കടലിലൂടെ നടക്കും. നിന്നെ ഭയപ്പെടുത്തുന്ന ശത്രുവിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. നിന്റെ കഷ്ടം നഷ്ടം നിന്നെ പിടിച്ചാൽ എത്തിപ്പിടിച്ചാൽ നീ എന്ത് ചെയ്യണം? കുച്ചനെ കുച്ച് തൂക്കരോ. 3 പൗലോസ് വേദവസം തുറക്കാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം വേദവസം തുറന്നാൽ 1-ാമത്തെ വാക്യം, രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഇംഗ്ലീഷ് വേദപുസ്തകമുള്ളവർക്ക് നോക്കിയാൽ അറിയാം, മാൾട്ട എന്നാണ്. മലയാളത്തിൽ മെലിത്ത എന്ന് എഴുതിയിരിക്കുന്നു. ഈ മാൾട്ട എവിടെയാണ്? വീട്ടിൽ ചെന്നിട്ട് ഭൂപടത്തിന്മേൽ നോക്കണം. യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമാണ്. പൗലോസ് 27-ാം അധ്യായത്തിനകത്ത് വലിയ ഒരു യാത്ര, 27-ാം അധ്യായത്തിനകത്ത് വലിയൊരു കൊടുങ്കാറ്റ്, 27-ാം അധ്യായത്തിനകത്ത് പൗലോസ് കടലിനകത്ത് തിരമാലകൾ മേൽ നിൽക്കുകയാണ്. അവൻ തിരമാലകളോട് യുദ്ധം ചെയ്ത് 276 പേര് ആ വലിയ കപ്പലിനകത്തുണ്ട്. അവരെല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പൗലോസിന്റെ അടുക്കൽ വന്നു. ആരുടെ അടുക്കൽ വന്നു? ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന മത്തായിക്കുട്ടിയുടെ അടുക്കലല്ല, വീടി മരിച്ചുകൊണ്ടിരിക്കുന്ന അവറാച്ചായന്റെ അടുക്കലും അല്ല, ഭാര്യയുടെ ചെള്ളയ്ക്ക് കൂത്തുന്ന ഓനാച്ചന്റെ വാതിക്കലല്ല. ഞാൻ ഇല്ലാത്ത ഒരു പേര് പറയുകയാണ്. ആരുടെക്കലാ വന്നത്? ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിന്റെ സ്വചനം കാത്തിരിക്കുന്ന, ദൈവം പറയുന്നത് അനുസരിക്കുന്ന പൗലോസിന്റെ അടുക്കൽ വന്നു. ദൈവത്തിന്റെ വചനം വരണമെങ്കിൽ ഭാര്യയുടെ ചള്ളയ്ക്ക് കുത്തിയിട്ട് നിന്നാൽ ഒക്കത്തില്ല, വീടി വലിച്ചോണ്ടിരുന്നാൽ ഒക്കത്തില്ല, ബ്ലൂ ഫിലിം കണ്ടോണ്ടിരുന്നാൽ ഒക്കത്തില്ല, മദ്യപിച്ചോണ്ടിരുന്നാൽ ഒക്കത്തില്ല, കുർബാന കൊണ്ടും വെച്ച് കുരിശു വരച്ചോണ്ടിരുന്നാൽ ഒക്കത്തില്ല. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. പൗലോസിന്റെ അടുക്കൽ ദൈവത്തിന്റെ വചനം വന്നിട്ട് പറഞ്ഞു, പൗലോസ് നീ ഭയപ്പെടേണ്ട, ഈ 276 പേരെ നിനക്ക് തരാം. നീ ഒരുത്തൻ കാരണം, മാനസാന്തരപ്പെട്ട ഒരുത്തൻ കാരണം, നീ ഒരുത്തൻ മാ കപ്പലിനകത്തുള്ളത് കൊണ്ട് നിങ്ങൾ ആരും നശിച്ചു പോകത്തില്ല. ഞാൻ നിന്നെ നിങ്ങളെ അക്കരെ കൊണ്ടെത്തിക്കാം. പൗലോസ് എന്ത് ചെയ്തറിയാമോ? അവനോട് ഇന്നുകൊണ്ട് ദൈവജനത്തോട് വിളിച്ചു പറഞ്ഞു, ആ പട്ടാളക്കാരോട് വിളിച്ചു പറഞ്ഞു, ആ തടവുകാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാകണമെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം ചാകാം. ഇന്ന് നീ കടലിനകത്ത് ചാടിയാലും ചാവത്തില്ല, കാരണം ഞാൻ ശവിക്കുന്നവനായ ദൈവം എന്നോട് അരുളിച്ചു. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തെ വിശ്വസിക്കാം മോളെ, പറഞ്ഞു കേട്ടോ, നിനക്ക് ദൈവത്തെ വിശ്വസിക്കാം. യു ക്യാൻ ട്രസ്റ്റ് ഗാഡ്, ഹിസ് വർത്തി ടു ട്രസ്റ്റ് ഗാഡ്, ഹിസ് വർത്തി ടു ബി ട്രസ്റ്റഡ്. നിനക്ക് അവനെ വിശ്വസിക്കാൻ കൊള്ളാം. നീ സ്നേഹിച്ച പുരുഷൻ നിന്നെ കളിപ്പിച്ചു കാണും, നിന്റെ ഭർത്താവ് നിന്നെ ചതിച്ചു കാണും, നിന്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയി കാണും, നിന്റെ അമ്മായിയമ്മ നിന്നെ ദോഷം ചെയ്തു വരാം, നിന്റെ സ്വത്ത് കിട്ടിയപ്പോൾ നിന്റെ അപ്പൻ പോലും നിനക്ക് വീതം തന്നില്ലെന്ന് വരാം, പക്ഷെ എന്റെ കർത്താവിനെ നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാം. പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും ഇന്ന് ചാവത്തില്ല, നിങ്ങളെല്ലാരും കൂടെ അക്കരെ ചെല്ലും. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് വന്നു, കപ്പലിന് നാശമുണ്ടായി, ചരക്ക് നഷ്ടമുണ്ടായി, 276 പേർക്ക് കഷ്ടവും നഷ്ടവും ഉണ്ടായി. എന്നാൽ ഒരുത്തൻ മാത്രം വ്യത്യസ്തനായിരിക്കുവാൻ ആഗ്രഹിച്ചു. ബി എ ഡിഫറെന്റ് പേഴ്സൺ ഇൻ ദ ക്രൗഡ്. ആ കൂട്ടത്തിൽ ഒരു വ്യത്യസ്തനായിരിക്കുവാൻ ശ്രമിക്കുക. എല്ലാവരും നടക്കുന്നത് പോലെയല്ല നീ നടക്കേണ്ടത്. എല്ലാവരും സ്തോത്രം പറയുന്നത് പോലെയല്ല നീ സ്തോത്രം പറയേണ്ടത്. എല്ലാവരും വേദപുസ്തകം വായിക്കുന്നത് പോലെയല്ല നീ വായിക്കണം. യഹോവ അരുളി ചെയ്തു, ഞാൻ അത് വിശ്വസിക്കാം. വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു വിളിച്ചു പറയണം. പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ. എന്ത് ചെയ്തു അവൻ? തിരമാലകളിൽ യാത്ര ചെയ്തു. ദൈവത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ തിരമാലകളെ വാഹനമാക്കി കടലിന്റെ തീരത്ത് എത്തി. വിശ്വസിച്ച ഒരു മനുഷ്യൻ തിരമാലകളെ വാഹനമാക്കി മെലീത്ത പട്ടണത്തിൽ ചെന്നു, മെലീത്ത ഐലൻഡിൽ ചെന്നു, ദ്വീപിൽ ചെന്നു. രണ്ടാമത്തെ വാക്യം, മെലീത്തയിലെ ബർബറന്മാർ, ബാർബേറിയൻസ്, കാട്ടാളക്കാർ, കാട്ടുജാതിക്കാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീകൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. അന്ന് പൗലോസ് അവിടെ ചെല്ലുന്ന സമയത്ത് എത്ര വർഷമായി? 1950 വർഷമായി. 1950 വർഷത്തിന് മുമ്പ് മെലീത്ത എന്ന് പറയുന്ന ദ്വീപ് മുഴുവൻ ബാർബേറിയൻസ് ആയിരുന്നു, കാട്ടുജാതിക്കാരായിരുന്നു, കാട്ടാളന്മാരായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, പൗലോസ് അവിടെ സുവിശേഷവുമായിട്ട് ചെന്നതിനാൽ ഇന്ന് മാൾട്ട എന്ന് പറയുന്ന ദ്വീപ് യൂറോപ്പിലെ ഏറ്റവും പുരോഗമനം പ്രാപിച്ച രാജ്യങ്ങളിലൊന്നായി തീർന്നു. സുവിശേഷത്തിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും, സുവിശേഷത്തിന് നിനക്ക് രൂപാന്തരം തരുവാൻ കഴിയും, സുവിശേഷത്തിന് നിന്റെ രാജ്യത്തിന് രൂപാന്തരം തരുവാൻ കഴിയും. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ ഭ്രാന്താലയം എന്ന് കേരളത്തെ വിളിച്ചു. എന്നാൽ ഇന്ന് കേരളം ഭ്രാന്താലയമല്ല, ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഒന്നായി തീർന്നത് സുവിശേഷം ഈ ദേശത്ത് വന്നതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകാർ കേട്ടാട്ടെ, ബി ജെ പി കാർ കേട്ടാട്ടെ, RSS കാർ കേട്ടാട്ടെ, ഈ ഭ്രാന്താലയത്തിന് രൂപാന്തരമുണ്ടായത് തോമാശ്ലീഹ വന്നപ്പോഴല്ല, സുവിശേഷം വന്നപ്പോൾ. 180 വർഷങ്ങൾക്ക് മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ് LMS ലണ്ടനിൽ നിന്നും മിഷണറിമാരൂടെ വന്നതിനാൽ, ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും മിഷണറിമാരൂടെ വന്ന് സുവിശേഷവുമായിട്ട് വന്നതിനാൽ, ഹല്ലേലൂയ കേട്ടാട്ടെ, 27-ാം അധ്യായത്തിനകത്ത് വലിയ ഒരു പോരാട്ടത്തിന് ശേഷം പൗലോസും 276 പേരും കൂടെ അപ്പുറത്ത് ചെന്നപ്പോൾ അവരോട് ആദിദേവ് കാണിച്ചു, ഒക്കെയും കൈക്കൊണ്ടു. ഞങ്ങൾക്ക് അസാധാരണമായ ദൈവം കാണിച്ചു. എന്താ കാര്യം? അത്ഭുതമായിട്ട് നീ പുറത്തു വരാമെങ്കിൽ അസാധാരണമായ ദൈവം നിനക്ക് കിട്ടും. നീ ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിച്ചിരിക്കരുത്, സാധാരണ അത്ഭുതങ്ങളുമായിട്ട് ജീവിച്ചിരിക്കരുത്. അസാധാരണമായ ഒരു അത്ഭുതമായിട്ട് നീ പുറത്തു വരാമെങ്കിൽ അസാധാരണമായ ദയ നിനക്ക് കിട്ടും, അസാധാരണമായ ഫേവർ നിനക്ക് കിട്ടും, നീ ഒരു അത്ഭുതമായി തീരും. അസാധാരണമായ ദയ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശൈത്യം വന്നു. അപ്പോഴാളുകൾ വന്നിട്ട് പറഞ്ഞു, ഇതാ തീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമായിട്ട് പുറത്തു വരുന്ന ദൈവദാസ, നിനക്ക് തണുത്തു കഴിയുമ്പോൾ നിനക്ക് തീ അയക്കുവാൻ ബാർബേറിയൻസ് ആളുകൾ ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് വേണമെങ്കിൽ പൗലോസ് ഈ സമയത്ത് പറയായിരുന്നു, എൻ്റെ ദൈവമേ, ഇന്നലെ മുഴുവൻ ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു, ഇവിടെ വന്നിച്ചിട ചോറുണ്ണാമെന്ന് വിചാരിച്ചവ നാട്ടാ ഭയങ്കര തണുപ്പ്, ഇവിടെയും കഷ്ടത മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചിരുന്നത് മോനെ ചിരിക്കരുത്, ഞങ്ങൾ മക്കളൊക്കെ ചിരിക്കും, ഞാൻ ഒത്തിരി ചിരിക്കും ചിരിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു അന്ന്. എന്റെ പെങ്ങന്മാരെ ചിരിപ്പിക്കും, അനിയന്മാരെ ചിരിപ്പിക്കും, അന്നേരം പപ്പ വന്ന് വെച്ച് പറയണം ചിരിക്കരുത്, ചിരിച്ചാ കരയും. പപ്പ പറഞ്ഞിരിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു ക്ലോക്കിലെ പെൻഡുലം പോലെയാണ്, അങ്ങോട്ട് പോയി അടിച്ചാൽ ഇങ്ങോട്ട് വരും, ചിരിച്ചാൽ കരയും, കരഞ്ഞാൽ ചിരിക്കും, അതുകൊണ്ട് ചിരിക്കരുത്, കരയേണ്ടി വരും. എന്റെ പപ്പ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. എന്നാൽ ഞാൻ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിതം എന്ന് പറയുന്നത് കരച്ചിലിനും ചിരിയും കരച്ചിലിനും ചിരിയിടും ഇടയും ഇടയിൽ തൂങ്ങുന്ന ഒരു പെൻഡുലമല്ല. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ എന്റെ ജീവിതം ചിരി 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 ചിരി, വല്ലപ്പോഴും ഒരു കരച്ചില്, എന്നും കരച്ചിലും ചിരിയുമായിട്ടല്ല. എന്നാൽ എന്റെ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ അവൻ എന്റെ വായിൽ ചിരി തരുന്നു, അവൻ എന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു, അവൻ എന്നെ പാറമേൽ നിർത്തുന്നു, അവൻ എന്നെ അനുഗ്രഹിക്കുന്നു. വല്ലപ്പോഴും മാത്രം ഒരു കഷ്ടം, വല്ലപ്പോഴും മാത്രം ഒരു യാചന. യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മേലെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ കേട്ടാട്ടെ, നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ രക്ഷകൻ, കേട്ടോ, നിന്റെ രക്ഷകൻ. 3 വാക്യം, ക്ഷീണിച്ച് കടലിലൂടെ പ്രസംഗിച്ച് നീന്തി വന്ന പൗലോസ്, 28 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 3 വാക്യത്തിൽ പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. പൗലോസ് എനിക്ക് വലിയൊരു ഹീറോയാണ്. പൗലോസ് വിശ്രമിക്കുവാൻ വിസമ്മതിച്ച ഒരു മനുഷ്യനാണ്, ഞാൻ വിശ്രമിക്കാത്ത ഒരു മനുഷ്യനാണ്. നിങ്ങൾ എന്നെ വിശ്രമിക്കുന്നത് കാണത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ പകലുറങ്ങാത്ത ഒരു മനുഷ്യനാണ്. യാത്ര ചെയ്യുമ്പോൾ പ്രസംഗിച്ച് ക്ഷീണിക്കുമ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങി എന്ന് വരും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങി, കാരണം ഞാൻ രണ്ട് വലിയ ബൈബിൾ ക്ലാസ് ഒരു കൊച്ചു പ്രസംഗവും കഴിഞ്ഞു, ഇനി വൈകുന്നേരം പ്രസംഗിക്കണം, അതുകൊണ്ട് ഞാൻ ഒന്ന് കിടന്നുറങ്ങി. എൻ്റെ വീട്ടിൽ ഡൽഹിയിൽ ഞാൻ ഒരിക്കലും ഉറങ്ങത്തില്ല, ഞാൻ വെറുതെ ഇരിക്കുന്ന ആരും കാണത്തില്ല. പൗലോസ് എന്നാണ് ഞാൻ പഠിച്ചത്. മാത്രമല്ല, ഇതാ പൗലോസ് എന്ന് പഠിക്കുകയാണ്, അവൻ കടലിനകത്തു നിന്നൊക്കെ കയറി ചെന്ന വലിയൊരു ഹീറോയാണ്. 275 പേര് സാറേ സാറേ എന്ന് വിളിക്കുക, പാസ്റ്ററെ പാസ്റ്ററെ എന്ന് വിളിക്കുക. ആ സമയത്ത് വേണമെങ്കിൽ അവിടെ തീക്കാത്ത 5-6 വിറകിട്ട് കൊടുത്താട്ട് അല്ല, അവൻ അധ്വാനിച്ചു. എന്റെ പ്രസംഗം കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ പ്രസംഗം കേൾക്കുന്ന അച്ചായ, എന്റെ പ്രസംഗം കേൾക്കുന്ന അമ്മാമ്മേ, എന്റെ പ്രസംഗം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, അച്ചായന്മാരെ അമ്മാമ്മമാരെ, നിങ്ങളെല്ലാരും ഒരു കഠിനാധ്വാനിയായി തീരണം. ചിലർക്കൊരു ആറ്റിറ്റ്യൂഡുണ്ട്, ചിലർക്കൊരു മനോഭാവമുണ്ട്, എന്താണെന്ന് അറിയാമോ? ചക്കി കുത്തും, അമ്മ വെക്കും, ഞാൻ തിന്നും. ഞാൻ ചില മക്കളെ കണ്ടിട്ടുണ്ട് കേട്ടോ, അമ്മേ ഒരു ഗ്ലാസ് വെള്ളം എന്താ, അമ്മേ ഈ ഗ്ലാസ് കൊണ്ടുപോകും, ആ ഗ്ലാസ് എടുത്ത് അടുക്കള കൊണ്ടു വെച്ചാൽ തല തട്ടിപ്പോകുമോ? പറയുന്ന കേട്ടാ, നിങ്ങളൊരു കഠിനാധ്വാനി ആയിരിക്കണം. സഹോദര, നീ ഒരു കഠിനാധ്വാനി ആയിരിക്കണം. സഹോദരി, നീ ഒരു കഠിനാധ്വാനി ആയിരിക്കണം. കൊച്ചു വർക്കറായിരിക്കണത് കഠിനാധ്വാനി ആയിരിക്കണം. ഞാൻ എന്റെ ക്യാമ്പിനൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, സക്സസ്. സക്സസ് എന്നുള്ളതിന്റെ സ്പെല്ലിങ് പറയാമോ ആരെങ്കിലും? ഒരു പേന ആരാ? സക്സസ് എന്നുള്ളതിന്റെ സ്പെല്ലിങ് പറയാം. പറഞ്ഞേ മോനെ, തെറ്റി പറയാം, പറഞ്ഞാട്ടെ. ടീച്ചർമാർക്ക് പറയാം, പ്രൊഫസർമാർക്കും പറയാം, തെറ്റി മോനെ, തെറ്റി. ഞാൻ പറഞ്ഞാൽ എഴുതിക്കോ, എഴുതിക്കോ. നിങ്ങൾ പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ സ്പെല്ലിങ്ങാ, ഞാൻ പറയുന്നത് പി ജി വർഗീസിന്റെ സ്പെല്ലിങ്ങാ. എഴുതിക്കോ, എഴുതിക്കോ. സക്സസ് എന്നുള്ളതിന്റെ സ്പെല്ലിങ് HARDWORK. You write hard work, God will read success. മനസ്സിലായോ? കഠിനാധ്വാനി ആയിരിക്കണം. ആളുകളുടെ ചോദിക്കും, 10th class പഠിച്ച വർഗീസ് എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു? പറഞ്ഞുതരാം. ഹാർഡ് വർക്ക്, വെറുതെ ഇരിക്കുമ്പോഴും ഇംഗ്ലീഷിനകത്ത് 2 വാക്ക് പഠിക്കും, ഡിക്ഷണറി എടുത്ത് നോക്കി പഠിക്കും. എന്തെങ്കിലും ബി എ ഹാർഡ് വർക്ക്. പൗലോസ് വിറക് പെറുക്കിയിട്ടോ? ചിലരുടെ വിചാരം എന്ന് പറയാ, എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്താട്ടെ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ഗോഡ് വിൽ ഹെൽപ്പ് എ ഹെൽപ്പർ. ആരും ഒരു സ്തോത്രം പറഞ്ഞില്ല. ദൈവം സഹായിക്കുന്നവനെ സഹായിക്കുന്നവനാണ് എന്റെ ദൈവം. അതുകൊണ്ട് നീ നിന്നെ തന്നെ സ്വയം സഹായിക്കുക. ചില ആണുങ്ങളുണ്ട്, ഇവിടെ അല്ല, അങ്ങ് മദ്രാസിൽ, തമിഴ്നാട്ടിലെ കേട്ടോ, ഓഫീസിൽ പോ നേരം കൈരി ഉടുത്തിട്ട് പാൻറ് ഉടുത്തിട്ട് കൈരി എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കാം, എടീ ഇതെടുത്ത് മടക്കി വേ, മടക്കി വെക്കാം, നിന്നെ കൊണ്ടൊക്കത്തില്ല, അത് അവള് വരണോ. ഇവിടെ ഉള്ള അച്ചായന്മാർ ആരും അങ്ങനല്ല കേട്ടോ. സഹോദരി, ഭർത്താവ് അടുത്തിരി പോണെങ്കി എന്ന് പറയാം, നിങ്ങളോട് പറയുന്നു പറഞ്ഞു. എന്തായാലും ഇവിടെ വെച്ച് അടിക്കത്തില്ല, വീട്ടിൽ ചെന്നിട്ടല്ല അടിക്കത്തുള്ളൂ. കാര്യമായിട്ട് പറയാ. ഞാൻ താമസിക്കുന്ന വീടുകളിലൊന്ന് ചോദിച്ചാട്ട് എന്റെ കയ്യിൽ ആരാ മടക്കി വെക്കുന്നു, എന്റെ ഭാര്യ എടുക്കുന്നു ചോദിച്ചാട്ട് എന്റെ കയ്യിൽ ആരാ മടക്കി വെക്കുന്നു, എന്റെ നിക്കർ ആരാ മടക്കി വെക്കുന്നു, ഞാൻ രാവിലെ നടക്കാൻ പോകുന്നു നടക്കാൻ പോകും, രാവിലെ ഒരു മണിക്കൂർ നടക്കാൻ പോകും, അല്ലെങ്കിൽ ഞാനും കുറച്ചാൾ കഴിയുമ്പം സെൻട്രൽ പാസ്റ്റർ ഒക്കെ ആയിട്ട് വരും. അങ്ങനെ ആകാതിരിക്കാണ്ട് രാവിലെ സെൻട്രൽ പാസ്റ്റർ അല്ല സെൻട്രൽ പാസ്റ്റർ അത് നടക്കാൻ പോകും. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യണം. You must be a helper, then God will help you. You become a helper. അതുകൊണ്ട് ആ സമയത്ത് അവൻ വിറക് പെറുക്കി എടുത്തപ്പോൾ അവന്റെ കയ്യിൽ ഒരണലി. എന്റെ കർത്താവ്, ചൂട് തട്ടിയപ്പോൾ അണലി പുറത്തു വന്നു. ആർക്കെങ്കിലും മെസ്സേജ് കിട്ടിയോ? ചൂട് തട്ടുമ്പോൾ നിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന അണലി പുറത്തു വരും, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒളിച്ചിരിക്കുന്ന അണലി പുറത്തു വരും, നിന്റെ ആരോഗ്യത്തിൽ ഒളിച്ചിരിക്കുന്ന അണലി ചൂട് തട്ടുമ്പം. ഏത് ചൂടാണ്? സിഗരറ്റിന്റെ ചൂടല്ല, ചുരുട്ടിന്റെ ചൂടല്ല, ചീത്ത പറയുന്നതിന്റെ ചൂടല്ല, ബ്ലൂ ഫിലിംഗ് കാണുന്നതിന്റെ ചൂടല്ല, പരിശുദ്ധാത്മാവിന്റെ ചൂട് വരുമ്പോൾ നിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന അണലി അത് പുറത്തു വരും. എത്ര നാളായി നിങ്ങളുടെ വീട്ടിൽ ആത്മാവിൽ ഒരു ആരാധന ഉണ്ടായിട്ട്? ചോദിക്കുക. നിങ്ങളുടെ നിങ്ങൾ യാക്കോബക്കാരാകാം, നിങ്ങൾ മർത്തോമക്കാരാകാം, നിങ്ങൾ കത്തോലിക്കരാകാം, നിങ്ങൾ ആരോ ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആത്മാവിൽ ഒരു ആരാധന ഉണ്ടായിട്ട് നാളെത്രയായി? അതുണ്ടായില്ല എങ്കിൽ നിന്റെ വീട്ടിൽ അണലി ഒളിച്ചിരിക്കും. വിഷകാരിയായ അണലി, വിഷകാരിയായ പിശാച്, വിഴുങ്ങുന്നവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ചൂട് പുറത്ത് കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവിന്റെ ചൂട് നിന്റെ വീട്ടിൽ, നിന്റെ ദാമ്പത്യത്തിൽ, നിന്റെ പണത്തിൽ, നിന്റെ കൃഷിയിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ സഭയിൽ ഒളിച്ചിരിക്കുന്ന ആ അണലിയെ പുറത്ത് കൊണ്ടുവരും. തീയുടെ ചൂട്, പരിശുദ്ധാത്മാവിന്റെ ചൂട്, ആരാധനയുടെ ചൂട് നിന്റെ വീട്ടിൽ മുഴങ്ങട്ടെ. അണലി പൗലോസിന്റെ കയ്യിൽ ചുറ്റി, അവന്റെ കൈക്കകത്ത് അത് മുറുങ്ങി. അവൻ വേണമെങ്കിൽ പറയാമായിരുന്നു, എന്റെ ദൈവമേ, ഇന്നലെ വലിയ കൊടുങ്കാറ്റ് കടലിന്റെ നടുക്ക അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ദാണ്ടട അണലേ. ഇനി ഞാൻ പറയുന്നത് കേട്ടാട്ടെ, പൗലോസിന് അറിയാമായിരുന്നു, ഇന്നലെ ഞാൻ സർവൈവ് ആയെങ്കിൽ, ഇന്നലെ ഞാൻ കൊടുങ്കാറ്റിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ, ഇന്ന് ഈ അണലിയുടെ മുമ്പാകെയും ഞാൻ പരാജയപ്പെടത്തില്ല, ഒരു വിജയിയായിട്ട് ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. ബികം എ സർവൈവർ, ബികം എ വിക്ടർ. ഹല്ലേലൂയ. പൗലോസ് പ്രതിസന്ധികളെ അതിജീവിക്കുന്നവനായിരുന്നു. തിരമാലയോ, അതിനെ ഞാൻ വാഹനമാക്കും. കൊടുങ്കാറ്റോ, അതിലൂടെ ഞാൻ പുറത്തു വരും. അണലിയോ, അത് ഞാൻ പിന്നീട് പറയാം. പൗലോസിന് മോശ പറഞ്ഞത് അറിയാമായിരുന്നു. ഉറച്ചു നിന്ന, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്, ഉറച്ചു കിടന്നല്ല, ഉറച്ചു വീണ് കിടന്ന് മരിച്ചിട്ടല്ല, ഉറച്ചു നിന്ന്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ ഞാൻ കണ്ടുകൊള്ളും. ഇന്ന് കണ്ടിട്ടുള്ള മിശ്രൈമീരെ, ഇന്ന് കണ്ടിട്ടുള്ള കൊടുങ്കാറ്റിനെ, ഇന്ന് കണ്ടിട്ടുള്ള തിരമാലകളെ, ഇന്ന് കണ്ടുള്ള ശത്രുവിനെ, ഇന്ന് കണ്ടുള്ള പാമ്പിനെ, ഇന്ന് കണ്ട അണലിയെ ഇനി നീ കാണത്തില്ല. ഇന്നലെ കൊടുങ്കാറ്റ് വന്നു, പോയി, ഞാൻ വിജയിച്ചു. ഇന്നലെ കാറ്റ് വന്നു, പോയി, ഞാൻ ഇന്നും ഇവിടെയുണ്ട്. കാറ്റ് വന്നു, പോയി, പ്രതികൂലം വന്നു, പോയി, പക്ഷെ ഞാൻ ഇന്നും ഇവിടെയുണ്ട്. പ്രൈസ്തോ, നിന്റെ ജീവിതത്തിൽ വിശ്വാസി, കൊടുങ്കാറ്റ് വരും, പക്ഷെ ആ കൊടുങ്കാറ്റല്ല നിന്നെ ഭരിക്കാൻ പോകുന്നത്. നീ കൊടുങ്കാറ്റ് വന്നു പോകും, പക്ഷെ നീ അവിടെ കാണും. ഹല്ലേലൂയ. ദൈവം എനിക്ക് ജയം തന്നു. 276 പേര് അത് കണ്ടു. അന്ന് മുതൽ ഇന്ന് വരെ ആരൊക്കെയാണോ ഈ വേദപുസ്തകം വായിക്കുന്നത് അവരും കാണുകയാണ്, ഞാനും നീയും കാണുകയാണ്. ഇന്നലെ കൊടുങ്കാറ്റ് വന്നു, ഇങ്ങനെ വന്നു, കൊടുങ്കാറ്റ് വന്നു പറന്നുപോയി, കൊടുങ്കാറ്റ് വന്നു പറന്നുപോയി, കൊടുങ്കാറ്റ് വന്നു പറന്നുപോയി. നിന്റെ നേരെ നിനക്കെതിരായിട്ട് വരുന്ന കൊടുങ്കാറ്റ് വരും, പറന്നു പോകും. നിനക്കെതിരായിട്ട് വരുന്ന കൊടുങ്കാറ്റ് വരും, പറന്നു പോകും. വീട്ടിൽ പോയിട്ട് ഷാളെടുത്തെറിയണം, എന്നിട്ട് പറയണം, എൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന കൊടുങ്കാറ്റെല്ലാം ഇതുപോലെ പറന്ന് പോകും. ഹല്ലേലൂയ. പറന്നുപോയി. ഞാൻ തിരമാലകളിൽ ഇവിടെ വന്നു, ഞാൻ ഇന്നിവിടെയുണ്ട്. ഇന്നലത്തെ കൊടുങ്കാറ്റിനെ പറത്തിക്കൊണ്ടുപോയ ദൈവം ഇന്നും ജീവിക്കുന്നു. അണലി എവിടെ? അണലി അവൻ്റെ കാൽ കയ്യിൽ അണലി പിടിച്ചിരിക്കുകയാണ്. അണലി അവൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചു നിൽക്കുകയാണ്. അവൻ അണലി എടുക്കാൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കാണും, അണലി, അണലി, നീ പലരുടെയും കയ്യിൽ തൂങ്ങിക്കിടന്നതാകാം, പലരുടെയും കയ്യിൽ പറ്റിപ്പിടിച്ചതാകാം, പലരെയും നീ കടിച്ചതാകാം, പലരെയും നീ കൊന്നതാകാം, പക്ഷേ നീ ഇന്ന് കാണിച്ചത് പോഷത്തമായി പോയി. എല്ലാവരെയും നിനക്ക് കടിക്കാം, പക്ഷെ ചിലരെ നിനക്ക് കടിക്കാൻ ഒക്കത്തില്ല. വേദപുസ്തകം തുറക്കാം. 1 പത്രോസ് 5:8 ഒന്ന് പത്രോസ് 5:8 നിങ്ങൾ എടുത്തോ. വേഗത്തിൽ പോവുകയാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞ് ചുറ്റി നടക്കുന്നു. എല്ലാവർക്കും ഇത് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിനകത്ത് കുറച്ചുകൂടെ സുന്ദരമാണ്, ചിലപ്പോൾ ഇംഗ്ലീഷ് നല്ലത്, ചിലപ്പോൾ മലയാളമാണ് നല്ലത്. ഇംഗ്ലീഷിനകത്ത് ഇങ്ങനെ പറയുന്നു, യുവർ അഡ്വേഴ്സറി ദി ഡെവിൾ ഹാസ് എ റോറിംഗ് ലയൺ വക്കത്ത് അബൌട്ട് സീക്കിംഗ് ഹൂം ഹി മേ ഡിവോർ. മലയാളത്തിൽ തന്നെയാണ്, നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തെരഞ്ഞ ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് നടക്കുന്നല്ല, അലറുന്ന സിംഹം എന്ന പോലെ അലർത്തൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ശബ്ദം അലറുന്ന സിംഹം എന്ന പോലെ അലറത്തില്ല. നിന്റെ മുമ്പാകെ അലറാൻ പിശാചിന് അവകാശമില്ല, കാരണം നിന്റെ അകത്ത് ഒരുത്തൻ ജീവിക്കുന്നുണ്ട്. യഹൂദായുടെ സിംഹം നിന്റെ അകത്തുണ്ടെങ്കിൽ കള്ള പിശാചാകുന്ന സാത്താൻ അലറുന്ന സിംഹം പോലെ നടക്കത്തേയുള്ളൂ. സിംഹമല്ലവൻ, യഥാർത്ഥത്തിൽ സിംഹം നീയാണ്, യഥാർത്ഥത്തിൽ സിംഹം നീയാണ്, ജീവിക്കുന്ന സിംഹം നീയാണ്. നിന്റെ അകത്താണ് യഹൂദായുടെ സിംഹത്തിന്റെ വിത്തുള്ളത്. അവൻ അലറുന്ന സിംഹം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്താ കാര്യം? ആരെ വിഴുങ്ങേണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാരെയും വിഴുങ്ങാൻ ഒക്കത്തില്ല. വിഴുങ്ങാൻ ഒക്കുന്ന ചിലരുണ്ട്, വിഴുങ്ങാൻ ഒക്കാത്ത ചിലരുണ്ട്. ഞാൻ വിഴുങ്ങാൻ ഒക്കാത്ത ഒരു കൂട്ടത്തിലാണ്. പിശാച് വിചാരിച്ചാൽ എന്നെ വിഴുങ്ങാൻ ഒക്കത്തില്ല, അപ്പുറത്തെ ഒരു പാസ്റ്ററെ വിഴുങ്ങാൻ ഒത്തെന്ന് വരാം, ഇപ്പുറത്തെ ഒരു വിശ്വാസിയെ എന്നെ വിഴുങ്ങാൻ ഒക്കത്തില്ല, കാരണം എന്റെ അകത്ത് യഹൂദായുടെ സിംഹം വസിക്കുകയാണ്. നിങ്ങൾ ആ ഒരു വിശ്വാസക്കാരനായിരിക്കണം. ചിലരെ വിഴുങ്ങാൻ ഒക്കത്തില്ല, ചിലരെ കടിച്ചാൽ കടി കൊള്ളത്തില്ല, ചിലരെ ഇടിച്ചാൽ ഇടി കൊള്ളത്തില്ല, ചിലരെ തട്ടിയാൽ തട്ടു കൊള്ളത്തില്ല, ചിലരെ മുട്ടിയാൽ മുട്ടി കൊള്ളത്തില്ല, ചിലരെ പിടിച്ചാൽ പിടി കിട്ടത്തില്ല. പിശാചെ, ഞാൻ അല്പനേരത്തേക്ക് പേടിച്ചു പോയെന്ന് വരാം, മറ്റുള്ളവരെന്നെ പരിഹസിച്ചെന്ന് വരാം, ആരോപണം എനിക്കെതിരെ ഉയർന്നെന്ന് വരാം, പക്ഷെ ഞാൻ ഉറച്ചു നിൽക്കും. പാറയായവനിൽ ഉറച്ചു നിൽക്കും, വാഗ്ദത്തം തന്നവനിൽ ഞാൻ ഉറച്ചു നിൽക്കും. 2 കൊരിന്ത്യർ 4:17 വായിക്കാൻ കൊള്ളാം. 2 കൊരിന്ത്യർ 4:17, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, നൊടി നേരത്തേക്കുള്ള, ഒന്നല്ലേരും നൊടി, ഒന്ന് നൊടി വിട്ടെ, നൊടി നേരത്തേക്കുള്ള, എന്നിട്ടെ എല്ലാരും എത്ര നേരം, ഇനി വായിക്കാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നിന്റെ കഷ്ടം എത്ര നേരത്തേക്കാ? കൊടുങ്കാറ്റ് എത്ര നേരത്തേക്കാ? നൊടി നേരത്തേക്ക്. അണലി എത്ര നേരത്തേക്കാ? നൊടി നേരത്തേക്ക്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, ക്യാൻസർ അല്പനേരത്തേക്ക്, അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. 18, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് ഇങ്ങനെ പറഞ്ഞു കാണും, പാമ്പയെ, അണലിപ്പാമ്പയെ, നീ നോക്കുമ്പം എന്നെ കാണുകയാണ്, പക്ഷെ പാമ്പേ, ഞാൻ നിന്നെ നോക്കുമ്പോൾ ഞാൻ നിന്നെയല്ല കാണുന്നത്, ഈ തീക്കകത്ത് ചാരമായി തീരുന്ന നിന്റെ ചാരത്തെ ഞാൻ കാണുകയാണ്. നീ എന്താ കാണുന്നത്? പാമ്പിനെ കാണുന്നു, പാമ്പ് ചാരമാകുന്നത് കാണുന്നു. പാമ്പിനെ അല്ല ചാരത്തെ കാണുക, നിന്റെ ശത്രു ചാരമാകുന്നത് കാണുക, ക്യാൻസർ ചാരമാകുന്നത് കാണുക, കടഭാരം ചാരമാകുന്നത് കാണുക, നിന്റെ വന്ധ്യാത്വം ചാരമാകുന്നത് കാണുക. ഹല്ലേലൂയ. 5 വാക്യം, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. 2 കാര്യം, 1 കുടഞ്ഞു 2 കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. ആർക്ക് പറ്റിയില്ല? പൗലോസിന്. ആർക്കാ ദോഷം പറ്റിയത്? ആ കയ്യെ ചുറ്റിയ അണലിക്ക് ദോഷം പറ്റി. നിനക്ക് ദോഷമൊന്നും പറ്റാതെ ഹല്ലേലൂയ, സ്വർഗസ്ഥനായ ദൈവം നിന്നെ കാത്തോളം. നിന്നോട് വാക്ക് പറഞ്ഞവൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ കയ്യിൽ ചുറ്റിയിരിക്കുന്ന അണലി, നിന്റെ കയ്യിൽ ചുറ്റിയിരിക്കുന്ന കടഭാരം, നിന്റെ പ്രയാസം, നിന്റെ ദുഃഖം, നിന്റെ ദാരിദ്ര്യം, നീ എന്ത് ചെയ്യണം? പൗലോസ് ചെയ്തത് ചെയ്യണം. എന്റെ ഇന്നത്തെ ക്ലാസ്, കഷ്ടം നിന്നെ എത്തിപ്പിടിച്ചാൽ എന്ത് ചെയ്യണം? രോഗം നിന്നെ എത്തിപ്പിടിച്ചാൽ എന്ത് ചെയ്യണം? കടഭാരം നിന്നെ എത്തിപ്പിടിച്ചാൽ എന്ത് ചെയ്യണം? പൗലോസ് ചെയ്തത് ചെയ്യണം. പൗലോസ് എന്ത് ചെയ്തു? അപ്പാമ്പിനെ കുടഞ്ഞ് 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 തീയില് ഇട്ട്. എന്തോ ചെയ്യണം? കൊടഞ്ഞു കളയണം. ആര് കൊടഞ്ഞു കളയണം? ദേവിയെ, ഇതെന്റെ വീട്ടിൽ വരെ വന്ന എന്റെ വീട്ടിലുള്ള ദുഷ്ട പിശാചിനെ ഒന്ന് പരസിച്ച് പുറത്താക്കണേ. പൗലോസ് നാട്ടുകാരുടെ എല്ലാം കയ്യിൽ ചുറ്റിയ പാമ്പിനെ കൊടഞ്ഞു കളയാൻ പോയില്ല. പൗലോസിന്റെ കയ്യിൽ ചുറ്റിയ പാമ്പിനെ പൗലോസ് കൊടഞ്ഞു കളഞ്ഞതുപോലെ നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിന്റെ ബിസിനസ്, നിന്റെ കണ്ണിൽ, നിന്റെ ചെവിയിൽ, നിന്റെ വയറൽ, നിന്റെ കാലിൽ കയറി പിടിച്ചിരിക്കുന്ന പാമ്പിനെ നീ കൊടഞ്ഞു കളയണം. നീ കുടഞ്ഞു കളയണം. നീ കുടഞ്ഞു കളയണം. പിശാചേ, നീ വാചകമടച്ചോ, വാചകമടിച്ചോ. എന്റെ അപകടത്തെ പറ്റി നീ വേണമെങ്കിൽ മാസികയിൽ എഴുതിക്കോ. ഞാൻ ചാകാറായി എന്നെല്ലാവരോടും പറഞ്ഞോ, പക്ഷെ ഞാൻ അതിനെ കുടഞ്ഞു കളയും. പൗലോസ് ബർബർമാരുടെ വിശദീകരണം നടത്തിയിരുന്നെങ്കിൽ ഇനിയും പറയുന്നത് കേട്ടാണ്, പൗലോസിന്റെ കയ്യേല പാമ്പ് ചുറ്റിയിരിക്കുക, ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു അതാണ്ടോ മഹാഭാവി ആയിരുന്നു അതുകൊണ്ട് അവൻ ചാവാൻ പോവാ. പൗലോസിന് താൻ മഹാഭാവി അല്ലെന്ന് വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ നടത്താമായിരുന്നു, പക്ഷേ എക്സ്പ്ലനേഷൻ നടത്തിയിരുന്നെങ്കിൽ ആ സമയം കൊണ്ട് പാമ്പ് അവനെ കടിച്ചിട്ട് അവൻ ചാകുമായിരുന്നു. അവൻ നിശബ്ദനായിരുന്നു, അവനതിനെ കുടഞ്ഞു കളഞ്ഞു. അവനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊള്ളുക, ഹല്ലേലൂയ, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യത്തില്ല, നീ എന്ത് ചെയ്യണം, കുടഞ്ഞു കളയണം. അവൻ വിശദീകരണം കൊടുത്തിരുന്നെങ്കിൽ ആ പാമ്പ് അവനെ കൊല്ലുമായിരുന്നു, എന്നാൽ അവൻ വിശദീകരണം കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, പൗലോസ് ചെയ്ത് നീയും ചെയ്യണം, അപകടത്തെ നീ കുടഞ്ഞു കളയണം, രോഗത്തെ നീ കുടഞ്ഞു കളയണം, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ശക്തിയെ നീ കുടഞ്ഞു കളയണം, പരാജയത്തെ നീ കുടഞ്ഞു കളയണം, മക്കളില്ലാത്ത അവസ്ഥയെ നീ കുടഞ്ഞു കളയണം, ജോലി കിട്ടുന്നില്ല ആ അനുഭവത്തെ കുടഞ്ഞു കളയണം, കടഭാരത്തെ നീ കുടഞ്ഞു കളയണം, വേദനയെ നീ കുടഞ്ഞു കളയണം, ക്യാൻസറിനെ നീ കുടഞ്ഞു കളയണം, തലവേദനയെ നീ കുടഞ്ഞു കളയണം, ആസ്മയെ നീ കുടഞ്ഞു കളയണം, രക്തവാർച്ചയെ കുടഞ്ഞു കളയണം, കള്ളക്കശിനെ കുടഞ്ഞു കളയണം. ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞു, പാമ്പിനെ നല്ലിരിക്കുന്ന ജന്തുവിനെ. എനിക്ക് ദാവീദിനെ വലിയ ഇഷ്ടമാണ്. ദാവീദിന്റെ മുമ്പാകെ ഒരു ഗോല്യാത്ത് നിൽക്കുകയായിരുന്നു. ദാവീദ് ആ ഗോല്യാത്തിനെ നോക്കിക്കൊണ്ട് രാക്ഷസൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല. ആളുകൾ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു, പക്ഷേ ദാവീദ് എന്ത് പറഞ്ഞെന്നറിയാമോ? ഈ അഗ്രചർമ്മി, ഞാൻ എൻ്റെ വേദപുസ്തകത്തിന് എൻ്റെ നോട്ട്ബുക്കിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഡോണ്ട് ഗീവ് ദ ക്രെഡിറ്റ് ടു ദ ഡെവിൾ ദാറ്റ് ഹി ഡസ് നോട്ട് ഡിസേർവ്. പിശാചിന് അർഹിക്കാത്തതായിട്ടുള്ള പേരുകളൊന്നും അവനിട്ട് വിളിക്കരുത്, അവൻ ഭയങ്കരനാണ്, ഒന്നൊന്നും പറയരുത്. ആറാമത്തെ വാക്യം വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, ആരോപണം ഉന്നയിച്ചവരുടെ കുശുകുശുത്തവരുടെ മനസ്സ് മാറി. നീ അത്ഭുതം ചെയ്ത് ജീവിക്കുമ്പോൾ നിനക്കെതിരായിട്ട് കുശുകുശുക്കുന്നവരുടെ മനസ്സ് മാറും. നീ മാസയ്ക്കകത്ത് എഴുതേണ്ട ആവശ്യമില്ല, നോട്ടീസ് അടിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ദൈവത്തിൽ ഉറച്ചു നിന്ന് അത്ഭുതങ്ങൾ ചെയ്ത് നടക്കുമ്പോൾ ഹല്ലേലൂയ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഏഴാമത്തെ വാക്യം വേഗത്തിൽ മുമ്പോട്ട് പോകാം, അടുത്ത വീട്ടിലും അവന് വലിയ സ്വീകരണം. അത്ഭുതത്തിൽ ജീവിക്കുന്നവൻ എന്നും സ്വീകരണമാണ്. നിങ്ങളൊരു സാധാരണ വിശ്വാസം, നിങ്ങൾ പാസ്റ്ററാണോന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളൊരു സാധാരണ വിശ്വാസിയായിരിക്കാം. നീ അത്ഭുതത്തിൽ ജീവിക്കാമെങ്കിൽ ചീഫ് മിനിസ്റ്റർ നിങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, ബാക്ക്ഫൈ തന്റെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. ഗുജറാത്തിൽ ഒരു പെങ്കൊച്ചുണ്ട്, ആദിവാസിയ, ഒപ്പിടാൻ അറിയത്തില്ല, വിരൽ കുത്തുന്നവളാ, എനിക്കറിയാം. അവളുടെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ അവിടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവളെ ഞാൻ കൂടെ ഗുജറാത്തിൽ പോകുമ്പോഴൊക്കെ കാണും. അവളുടെ ഭർത്താവ് ഒരു പോലീസുകാരനാണ്, വെറും പോലീസുകാരൻ, ആദിവാസിയാണ്. പക്ഷേ ആ പെങ്കൊച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. അവിടെ വീട്ടുവാതിക്കൽ ദിവസം 180 ആൾക്കാരെങ്കിലും വന്നിട്ട് അവളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ വരും. ക്രിസ്ത്യാനികൾക്ക് വിരോധിയായിട്ടുള്ള ചീഫ് മിനിസ്റ്റർ, ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്റർ, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം 2005 ജനുവരി 1st, ആ പെങ്കൊച്ചിൻ്റെ വീട്ടിലൊരു പോലീസുകാരനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, സഹോദരി എൻ്റെ വീട്ടിൽ വരെ വന്ന് എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും തലേ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണം. അവൾ MBBS പാസ്സായിട്ടല്ല, അവൾ ബൈബിൾ കോളേജിൽ പോയിട്ട് BTH ഡിഗ്രി എടുത്തത് കൊണ്ടല്ല, അവൾ കാരൻ റവറന്റ് ഓർഡിനേഷൻ കൊടുത്തത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ സാന്നിധ്യം അവളോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ, അത്ഭുതങ്ങളിൽ അവൾ ജീവിച്ചതിനാൽ പാമ്പിനെ അവൾ കുടഞ്ഞു കളയുന്നത് ആ ചീഫ് മിനിസ്റ്റർ അറിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ദോഷം ചെയ്യുന്നവനായിട്ടുള്ള മോഡി അവളെ വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ തല കൈ വെച്ച് പ്രാർത്ഥിപ്പിച്ചു. എനിക്കറിയാം, എന്റെ മകളുടെ അമ്മായിപ്പിന്റെ സഭയിൽ പോകുന്ന പെങ്ങച്ചാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ അറിയുന്നു. ഹല്ലേലൂയ, അടുത്ത ദ്വീപിലും സൽക്കാരം. ഹല്ലേലൂയ, കൊടുങ്കാറ്റ് വന്നത് പാറിപ്പോയി കഴിഞ്ഞപ്പോൾ മെലിത്തയിൽ സ്വീകരണം. അണലിചാരമായി കഴിഞ്ഞപ്പോൾ അടുത്ത ദ്വീപിൽ ദ്വീപ് പ്രമാണിക്ക് 3 സ്വീകരണം, 3 സ്വീകരണം. 8th വാക്യം, ദ്വീപ് പ്രമാണിയുടെ അപ്പന് പനിയും അതിസ്വാരവും പിടിച്ച് കിടപ്പായി. ഹല്ലേലൂയ, അവന് വേണമെങ്കിൽ പറയായിരുന്നു, മിനിഞ്ഞാന്ന് കൊടുങ്കാറ്റ്, ഇന്നലെയാണ് അലി, ഇന്നൊരു ഗ്രാമത്തിൽ വന്നപ്പോ നാണ്ടറായയുടെ അപ്പന് അതിസാരം പിടിച്ചിരിക്കുന്നു, ഡിസെൻട്രി പിടിച്ചിരിക്കുന്നു, ചാവാൻ പോയിരിക്കുന്നു. അവൻ നെഞ്ചത്തടിച്ചില്ല, ഇതെന്തൊരു കഷ്ടമാന്ന് ചോദിച്ചില്ല, ഈ ദൈവം എന്തൊരു ദൈവമാന്ന് ചോദിച്ചില്ല. അവനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കാണും, ഇത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സുവർണാവസരമാണ്. നിന്റെ അടുത്ത വീട്ടിലൊരാൾ രോഗിയായി കഴിയുമ്പോൾ, നിനക്കെതിരായിട്ട് വലിയൊരു ശത്രു വരുമ്പോൾ, നിനക്ക് വലുതായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ, നിന്റെ കയ്യിൽ ഒരു അണലി ചുറ്റിക്കഴിയുമ്പോൾ, നീ കയറിക്കഴിയുന്ന വീട്ടിൽ ഒരു അപകടം വരുമ്പോൾ, ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണ്. കുച്ചിന കുച്ചു തുക്കാരോ, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. 18th വാക്യം, 2nd ഭാഗം, പൗലോസിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ കൈമേൽ കൈവച്ച, അവന്റെ മേൽ കൈവച്ച് അവനെ സൗഖ്യമായി. അവന്റെ അടുക്കൽ ചെന്നവനെ സൗഖ്യമാക്കി. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? നിൻ്റെ മുമ്പാകെ അവസരം ഒരുക്കി തരുന്നവനാണ്. നിൻ്റെ അയൽക്കാരൻ, നിൻ്റെ ശത്രു, നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവൻ്റെ വീട്ടിലൊരു രോഗം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ ദൈവം തരുന്ന ഒരവസരമാണ്. ഇതാ പൗലോസ് പോവുകയാണ്. 3 ദിവസം 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 8-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാക്യം, പൗലോസ് അവന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു, അവനെ സൗഖ്യമാക്കി. 10-ാമത്തെ വാക്യം, അവരും ഏറിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു. 10-ാമത്തെ വാക്യം എടുത്തോ, നോക്കിയാട്ട്, ഒരു കാര്യം കാണിക്കാൻ പോവാണ്. അവരും ഏറിയ സമ്മാനം തന്നു. നേരത്തെ ഉള്ളവർ മാൾട്ടാക്കാര് വലിയ സമ്മാനം തന്നു, ഈ ദ്വീപുകാരും വലിയ സമ്മാനം തന്നു, ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളതൊക്കെ കയറ്റി തന്നു. ഇനിയും പറയുന്നത് കേട്ടാ, ഇവർ വന്നിറങ്ങിയത് കൊടുങ്കാറ്റിനകത്ത് തുണിയൊക്കെ കീറി, പാൻ്റൊക്കെ കീറി, കീറിപ്പറിഞ്ഞ തുണികളുമായിട്ട് വന്നിറങ്ങി. എന്നാൽ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ അവർ തിരികെ പോയത് അവരുടെ വള്ളം നിറച്ച സമ്മാനങ്ങളുമായിട്ടാണ്. സങ്കീർത്തനം 68:19 എടുത്താട്ട്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, മലയാളത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു, Blessed be the Lord who daily loadeth us with benefits. മലയാളത്തിൽ ദിനംതോറും ഭാരങ്ങളെ ചുമക്കുന്ന, ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, അന്നന്നത്തേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ, നന്മ വാരിക്കോരി നിറയ്ക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നിനക്ക് അനുഗ്രഹം വാരിക്കോരി തരുന്നവനാണ്. 4-5 മിനിറ്റിനകത്ത് പ്രസംഗം നിർത്താം. കടഭാരം മാറാൻ എന്ത് ചെയ്യണം? ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? മോശ എന്ത് ചെയ്തു? പൗലോസ് എന്ത് ചെയ്തു? ഇതാ 4-ാമത്തെ ഒരു സന്ദേശം. കടഭാരം കയറിയ ഒരു സ്ത്രീ. നിങ്ങൾക്കറിയാം, 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 7 വരെയുള്ള വാക്യങ്ങൾ പ്രസംഗിക്കാൻ നേരമില്ല. 4-5 മിനിറ്റിനകത്ത് കാര്യങ്ങൾ പറയാൻ പോകും. അവൾക്ക് കടഭാരം കയറി. എൻ്റെ ഉപദേശം കേട്ടാണ്, കടം വാങ്ങിക്കരുത്. ഹല്ലേലൂയ. കടം കയറിയ ഒരു സ്ത്രീ, പറയട്ടെ, കടം വാങ്ങിക്കരുത്. കടമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും കടത്തിൽ നിന്ന് പുറത്തു വരിക. കടക്കാരിയായ സ്ത്രീ എന്ത് ചെയ്തു? കടഭാരം മാറുവാൻ എന്ത് ചെയ്തു? കലവറ നിറഞ്ഞു കവിയുവാൻ എന്ത് ചെയ്തു? 10 കാര്യങ്ങൾ പറയാം. 1, അവൾ പ്രവാചകന്റെ അടുക്കൽ ചെന്നു. 1-ാമത്തെ വാക്യം, നാമും യേശുവിന്റെ അടുക്കൽ വരണം, അന്യദൈവങ്ങളുടെ അടുക്കൽ പോകരുത്. ചിലർ അവിടെയും പോയി, ഇവിടെയും പോയി, അവിടെയും കുന്തിരിക്കാൻ കത്തിച്ചു, ഇവിടെയും ചന്ദനത്തിരി കത്തിച്ചു, അവിടെയും മാലയിട്ടിട്ട് അവസാനം വന്നിട്ട് പറയും, ബ്രദറെ, എല്ലായിടത്തും പോയി, ഒരു രക്ഷയില്ല, അവിടെ ഇവിടെയും പോകരുത്, യേശുവിന്റെ അടുക്കൽ വരണം. 2, പ്രാർത്ഥിച്ചു. നീയും പ്രാർത്ഥിക്കണം. ആരെങ്കിലും എഴുതി വെച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുകയല്ല, നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പ്രാർത്ഥന ഉയരട്ടെ. നീ പ്രാർത്ഥിക്കണം. 3, നീ എന്ത് വേണമെന്ന് പറയണം. സമയമില്ല പറയാൻ. എന്ത് വേണമെന്ന് നീ പറയണം. സമയമില്ല, ഒരു കഥ പറയാൻ ആലോചിക്കാൻ. 4, അവളുടെ പക്കൽ ഉണ്ടായിരുന്ന എണ്ണ കൊടുത്തു. അവളുടെ വീട്ടിൽ വിറകുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ ഒരു പഴയ കലം ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ ഒരു കീറിയ പായ ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലിരിക്കാനുള്ള ഒരു കൊരണ്ടി ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ പലതും ഉണ്ടായിരുന്നെങ്കിലും അവൾ ദൈവത്തിന് കൊടുത്തത് ഏറ്റവും നല്ലതായിരുന്നു. ഗിവ് ദ ബെസ്റ്റ് ടു ഗോഡ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ദശാംശം കൊടുക്കുന്നവരാണോ നിങ്ങൾ? കൊടുക്കണം. 5, വിശ്വാസം പ്രവൃത്തിയിലാക്കി. എന്ത് ചെയ്തു? അവൾ വീട്ടിൽ ചെന്നിട്ട് സഹോദര മക്കളുമായിട്ട് എല്ലാരും ദൈവദാസൻ പറഞ്ഞതുപോലെ ചെയ്തു. വെറുതെ പ്രസംഗം കേട്ടിട്ട് ഹല്ലേലൂയ പറഞ്ഞിട്ട് വീട്ടിൽ പോവുകയല്ലായിരുന്നു, ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ ചെയ്തു. ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വേണം. ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ആരാധന വേണം. ഞാൻ പറയുന്നു, നിങ്ങൾ ദശാംശം കൊടുക്കുന്നവരായിരിക്കണം. ഞാൻ പറയുന്നു, നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നവരായിരിക്കണം. 6, വലിയ വിശ്വാസം. സമയമില്ല വിശദീകരിക്കാൻ. വലിയ വിശ്വാസം, കൊച്ചു വിശ്വാസമല്ല, വലിയ വിശ്വാസത്തിനുടമയായി തീരുക. 7, നിറഞ്ഞ പാത്രങ്ങൾ വേറെ മാറ്റി വെച്ചു. ഒഴിഞ്ഞ പാത്രങ്ങളുമായിട്ട് ഇരിക്കാനുള്ളവരല്ല. നീ നിറഞ്ഞു കഴിഞ്ഞാൽ, നീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വെറ്റ മുറുക്കുന്നവന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോകരുത്. ഹല്ലേലൂയ. നീ നിറഞ്ഞു കഴിഞ്ഞാൽ, നീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കള്ളു കുടിക്കുന്നവന്റെയും വൃത്തികേട് കാണിക്കുന്നവന്റെയും കൂടെ ആരാധനയ്ക്ക് പോകരുത്. നിറഞ്ഞ പാത്രങ്ങളുമായിട്ട് ആരാധിക്കുക. 8, ദൈവവചനം വിശ്വസിക്കുന്ന മക്കളുണ്ടായിരുന്നു. അവിടെ മക്കളെ അവൾ വേദപുസ്തകം പഠിപ്പിച്ചിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേദപുസ്തകം പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് വേദപുസ്തകം അറിയാമോ? അറിഞ്ഞുകൂടാ എങ്കിൽ ആരായാലും ഉത്തരവാദി നിങ്ങളാണ്. ദൈവവചനം അറിയാവുന്ന വിശ്വസിക്കുന്ന മക്കളുണ്ടായിരുന്നു. 9, അനുഗ്രഹം തിന്റെ ഒഴുക്ക് തടഞ്ഞു നിർത്തരുത്. ആറാമത്തെ വാക്യം, അവരുടെ മകൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, മോനെ ഒരു പാത്രം കൂടി കൊണ്ടുവാ. മോൻ പറഞ്ഞു, നീ പാത്രമില്ല, ഒഴുകിയത് മതി. ഞാൻ പറയട്ടെ, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അനുഗ്രഹത്തിന്റെ ഒഴുക്ക് നിർത്തരുത്. പത്ത്, ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, നിന്റെ എണ്ണയെല്ലാം നിറഞ്ഞല്ലോ, ഒരു ബിസിനസ് തുടങ്ങുക. വിശദീകരിക്കാൻ നേരമില്ല. ദൈവം നിന്റെ കടഭാരം മാറ്റി. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു 700,000 രൂപ കടമുണ്ടെന്ന് വിചാരിച്ചു, 100,000 രൂപ കടമുണ്ടെന്ന് വിചാരിച്ചു, 70,000 രൂപ കടമുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ കടം മാറാനായിട്ട് പ്രാർത്ഥിച്ച കാര്യം നടക്കുമോ? നിങ്ങളുടെ അയലത്തുള്ള ആരെങ്കിലും 70,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി തരുമെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ 300,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനെ കടമാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുക്കുമോ? ഇല്ല. ഇതാ ദൈവത്തിന്റെ വ്യവസ്ഥ. ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക. സമയമില്ല. കൊല്ലത്ത് ഒരു തുണ്ടിൽ അച്ചായനുണ്ട്, അറിയാവുന്ന ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ടാവും. അച്ചായൻ വലിയ കുടുംബത്തിലെയാണ്. അച്ചായൻ കടബാധ്യതരായി. കുറച്ചൊന്നുമല്ല, വലിയ ആൾക്കാർക്ക് കടം വരുമ്പം എടുത്താ പൊങ്ങാനൊക്കാത്ത കടമാണ്. അച്ചായന്റെ ലോറി പോയി, അച്ചായന്റെ കാറ് പോയി, അച്ചായന് ചെരുപ്പ് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ കൊല്ലം പട്ടണത്തിനകത്തൂടെ വലിയ മനുഷ്യൻ വെറുങ്കാലുമായിട്ട് എന്റെ കൂടെ നടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടന്നു. അവസാനം നിവൃത്തിയില്ല. ഒരു ദിവസം മജിസ്ട്രേറ്റിന്റെ ഫോൺ വന്നു, അച്ചായ നാളെ രാവിലെ വീട്ടിലിരിക്കുന്ന ടെലിവിഷനും ഒക്കെ ഞങ്ങൾ ജപ്തി ചെയ്യാൻ വരിക. അച്ചായന്റെ ഹൃദയം തുടിച്ചു. നാളെ പത്രത്തിനകത്ത് വാർത്ത വരും. അതുകൊണ്ട് അച്ചായൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അച്ചായൻ ആത്മഹത്യ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ചായൻ ഈ ടേപ്പ് കണ്ടാലും എന്നോട് വണങ്ങത്തിൽ നീ അമ്മിയായിരിക്കുകയാണ്. അച്ചായൻ അവിടുന്ന് രാത്രി 11 മണിയായപ്പോ കടലിനകത്ത് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി. അവിടെ കൊല്ലത്തൊരു വലിയ മണിമാളികയുണ്ട്, ക്ലോക്ക് ടവർ. അവിടെ ചെന്ന് നിന്നിട്ട് ആകാശത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇന്ന് ഞാൻ കടലിനകത്ത് ചാടിച്ചാവോ? നാളത്തെ മനോരമയ്ക്കകത്ത് എൻ്റെ പടം വരും. എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛായൻ, എൻ്റെ സഹോദരങ്ങൾ, അവരെല്ലാവരും ദുഃഖിക്കും. പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനിത് ചെയ്യുക. എൻ്റെ കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണം. പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇൻഷുറൻസിൻ്റെ ഏജൻസി എടുക്കുക. അച്ഛായനൊരു ഫലിതമായിട്ട് തോന്നി. കൊല്ലത്തുകാരെല്ലാവരും LIC ഏജന്റുമാരാണ്. ഇതിനിടയ്ക്ക് ഒരു ഏജൻസി എടുത്താൽ എന്താണ്? എങ്കിലും ദൈവം പറഞ്ഞതാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അടുത്ത ദിവസം പോയി ഏജൻസി എടുത്തു. ഇനി ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ഒരൊറ്റ വർഷത്തിനകത്ത് അച്ചായന്റെ കടം തീർന്നു. ഇനിയും ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ഒരൊറ്റ വർഷത്തിനകത്ത് അച്ചായൻ പുരയിടം വാങ്ങി. ഇനിയും ഞാൻ പറയുന്നത് കേട്ടാട്ടെ, അടുത്ത 2 വർഷത്തിനകത്ത് അച്ചായൻ കൊല്ലത്തൊരു വീട് വെച്ച് അവിടെ സമാധാനമായിട്ട് താമസിക്കുന്നു. എന്താ? ദൈവം പറഞ്ഞ ബിസിനസ് തുടങ്ങിയപ്പോൾ. കഷ്ടകാലം നിന്നെ വന്ന് എത്തിപ്പിടിച്ചാൽ എന്ത് ചെയ്യണം? ഒന്ന് കുടഞ്ഞ് കളയുക. കടഭാരം നിന്നെ എത്തിപ്പിടിച്ചാൽ ദൈവം പറയുന്ന ബിസിനസ് ചെയ്യുക. നിന്റെ പ്രശ്നം ചെറുതാകാം വലുതാകാം, പക്ഷെ ദൈവത്തിനത് നിസ്സാരമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുക, ദൈവത്തിന്റെ വചനം കേൾക്കുക, എന്തെങ്കിലും ചെയ്യുക, കുടഞ്ഞു കളയുക. എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എന്ത് ചെയ്യണം? കണ്ണുകളടയ്ക്കാം, ദൈവം പറയുന്നത് ചെയ്യുക. പ്രവാചകൻ നിന്നോട് പറയുന്നതല്ല, ദൈവം നിന്നോട് പറയുന്നത് നീ ചെയ്യുക. പലരും ആവശ്യങ്ങളുമായിട്ട് പ്രവാചകന്റെ അടുക്കിലേക്കാണ് ഓടുന്നത്, അല്ല ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവുക. ദൈവത്തിന് നിന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവം പ്രവാചകനെ നിന്റെ വീട്ടിലയക്കും. പുതിയ നിയമത്തിൽ ഒരിടത്ത് പോലും പ്രവാചകനെ ആരെങ്കിലും അന്വേഷിച്ചു പോയതായിട്ട് വാക്യമില്ല. ദൈവം പ്രവാചകനെ നിന്റെ അടുക്കിലയക്കുകയാണ്, അല്ല എങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എന്താണ് നിന്റെ ആവശ്യം? എന്താണ് നിന്റെ ഭാരം? എന്താണ് നിന്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്ന അണലി? ഏതാണത്? ഏതാണ് നിന്റെ നേരെ നാക്ക് നീട്ടി നിൽക്കുന്ന ക്യാൻസർ, അൾസർ, കടഭാരം, ദാരിദ്ര്യം, കോർട്ട് കേസ്? ഏത് അണലിയാണ് നിന്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്നത്? കുടഞ്ഞ് കളയുക. ആർക്കെങ്കിലും ഏതെങ്കിലും രോഗം, ഏതെങ്കിലും ആവശ്യമുണ്ടായെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാൻ പോവുക. ഏതെങ്കിലും ആവശ്യം, ഏതെങ്കിലും രോഗം, ഏതെങ്കിലും കഷ്ടം, ഏതെങ്കിലും നഷ്ടം, ഏതെങ്കിലും ദാരിദ്ര്യം, ഏതെങ്കിലും പോരാട്ടം, ഏതെങ്കിലും അണലി, ഏതെങ്കിലും കൊടുങ്കാറ്റ്, എന്താണ് നിന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നത്? പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് നിന്നെ എത്തിപ്പിടിച്ചിരിക്കുന്ന അണലി? കടഭാരത്തിന്റെയാണോ, ദാരിദ്ര്യത്തിന്റെയാണോ, ദുഃഖത്തിന്റെയാണോ? ഹല്ലേലൂയ, കൈ ഉയർത്തി പിടിച്ചാട്ടെ. നിന്റെ കൈയെ എത്തിപ്പിടിച്ചിരിക്കുന്ന അണലി ഏതാണ്? ഏതണലിയാണ് നിന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നത്? കുടഞ്ഞു കളയുക. കുടഞ്ഞാട്ട് ഒരു പാമ്പ് നിന്നെ എത്തിപ്പിടിച്ചാൽ എങ്ങനെ കുടയുമോ അത് കുടഞ്ഞു കളയുക. പാമ്പേ, നീ പലരെയും കടിച്ചു കാണും. പാമ്പേ, നീ പലരെയും കൊന്നു കാണും. പക്ഷെ ഇന്ന് എനിക്ക് വചനം അറിയാം, നീ എന്നെ എത്തിപ്പിടിച്ചത് ഭോഷത്വമായി പോയി. ഇതാ ഞാൻ നിന്നെ തീയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ തീയിലേക്ക് ഞാൻ കുടഞ്ഞു കളയുന്നു. ഇനി ഈ പാമ്പുമായിട്ടല്ല വീട്ടിലേക്ക് പോകേണ്ടത്, ഈ രോഗവുമായിട്ടല്ല വീട്ടിലേക്ക് പോകേണ്ടത്. കുടഞ്ഞ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ കയ്യിലുണ്ടോ പാമ്പ്? നിങ്ങളുടെ കാലിലുണ്ടോ? നിങ്ങളുടെ വയറിലുണ്ടോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ബിസിനസ് ഉണ്ടോ? പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ പാമ്പ് പരിശുദ്ധാത്മാവിന്റെ തീയിൽ വീണ ക്ഷാരമായി തീരട്ടെ, ക്ഷാരമായി തീരട്ടെ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ പാമ്പുകളാണോ, ഏതൊക്കെ ദാരിദ്ര്യമാണോ, ഏതൊക്കെ രോഗങ്ങളാണോ, ഏതൊക്കെ കഷ്ടതയാണോ, ഏതൊക്കെ വേദനയാണോ, ഏതൊക്കെ കുടുംബകലഹമാണോ, ഏതൊക്കെ കോർട്ട് കേസാണോ അവരെ കയറി എത്തിപ്പിടിച്ചിരിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അണലി, യേശുവിന്റെ നാമത്തിൽ പാമ്പേ, യേശുവിന്റെ നാമത്തിൽ ചെങ്കടലേ, യേശുവിന്റെ നാമത്തിൽ നിശ്ചാരമായി തീരുക. ഉണങ്ങിയ നിലത്തുകൂടി ഞങ്ങൾ നടന്നു പോകുന്നു, നനഞ്ഞ മണ്ണിനകത്തുകൂടിയല്ല, ഉണങ്ങിയ നിലത്തുകൂടി ഞങ്ങൾ നടന്നു പോകും. എന്റെ സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളുടെ മുമ്പാകെ പെരുവഴി ഒരുക്കി തരുന്നു, പുതിയ വഴി ഒരുക്കി തരുന്നു, അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക, കുടഞ്ഞു കളയുക, വിശ്വസിക്കുക, കുടഞ്ഞു കളയുക. ഇന്നു മുതൽ നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ജീവിതവുമായി ജീവിപ്പാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കുകയും നിന്റെ കൃപയെ അവർക്ക് കൊടുക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ സഹോദരിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കടഭാരത്തു നിന്ന് പുറത്തു വരട്ടെ, അവരുടെ വന്ധ്യാത്വം മാറിപ്പോയി അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ, ശത്രുക്കൾ പിന്മാറിപ്പോകട്ടെ, ക്യാൻസർ മാറിപ്പോകട്ടെ, അർബുദം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല രോഗത്തെയും ഭർഷിക്കണം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി തരിക, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി തരിക. ഇനിയും ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. ഞാൻ നിങ്ങൾക്ക് വിശ്വാസം തന്ന നിങ്ങൾ കുറഞ്ഞ് കളഞ്ഞിട്ട് ആ പാമ്പ് ചാരമായത് കണ്ടുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാം. കാലം നിന്നെ വന്ന് എത്തിപ്പിടിച്ചാൽ എന്ത് ചെയ്യണം? ഒന്ന് കുടഞ്ഞ് കളയുക, ഒന്ന് കുടഞ്ഞ് കളയുക. കടഭാരം നിന്നെ എത്തിപ്പിടിച്ചാൽ ദൈവം പറയുന്ന ബിസിനസ് ചെയ്യുക. നിന്റെ പ്രശ്നം ചെറുതാകാം വലുതാകാം, പക്ഷെ ദൈവത്തിന് അത് നിസ്സാരമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോവുക, ദൈവത്തിന്റെ വചനം കേൾക്കുക, എന്തെങ്കിലും ചെയ്യുക, കുടഞ്ഞു കളയുക.